ഇനി അതല്ല എങ്കിൽ ഈ ഉസ്വത്തുൻ ഹസന കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റെന്താണ് എന്ന് അന്വേഷിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ അംഗീകരിക്കുന്നത് പോലെ തന്നെ അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് ഖുർആന്റെ കൽപ്പനയുടെ സ്ഥാനം നൽകണം. നബി സല്ലല്ലാഹു ഖുർആൻ വിലക്കിയ കാര്യങ്ങൾ വെടിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങളും വെടിയേണ്ടതുണ്ട്. ഇത് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ, ഖുർആൻ പ്രമാണമാണ്, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാണ്. ഏതുപോലെ? ഒരുപോലെ. ഇത് നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ടാവും. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഒരു മൗലവി എന്ന് പറഞ്ഞ ഒരു മുജാഹിദ് മൗലവി പ്രസംഗിക്കുക, ചില ഹദീസിൽ വന്ന കാര്യങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അതൊന്നും അങ്ങനെ അംഗീകരിക്കേണ്ടതില്ല, അതായത് പിന്നെ ചില ആളുകൾ ഖുർആൻ മാത്രം മതി എന്നിടത്തേക്ക് പോയി, ഹദീസ് വേണ്ട എന്ന് പറഞ്ഞു, വേറെ ചില ആളുകൾ ലൈഫായ ഹദീസുകളുടെ പിന്നാലെ പോയി, വേറെ ചില ആളുകൾ ഹദീസ് തന്നെ വന്ന എല്ലാം സ്വീകരിക്കണം എന്നിടത്തേക്ക് പോയി എന്നൊക്കെ ഇങ്ങനെ ഒപ്പം വിശദീകരിച്ചിട്ട് എന്താണ് ശരിയായ നിലപാട്, എന്നിട്ടൊരു വിമർശനം. ഈ ആളുകൾക്ക്, അതായത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളുകൾക്ക് മുൻഗണനാക്രമം അറിയാതെ പോയി എന്ന് ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നു. ഒരു മൗലവിന്റെ പ്രസംഗം, ഒരു മുജാഹിദ് മൗലവി. മുൻഗണനാക്രമം അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? അത് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. മുൻഗണനാക്രമം അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളോടും എന്താ പ്രമാണം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്, രണ്ടാമത്തെ പ്രമാണം ഹദീസാണ്, മൂന്ന് ഖിയാസാണ്, നാല് ഇജ്മാഅാണ്, അല്ലെങ്കിൽ ഇജ്മാഅാണ് ഖിയാസാണ് എന്ന് പറയും. ഇതിന്റെ അർത്ഥം ഇജ്മാഅ് ഖിയാസ് അവിടെ നിൽക്കട്ടെ, ഇജ്മാഅ് ഖിയാസ് എന്നുള്ളത് സ്വതന്ത്ര പ്രമാണങ്ങളല്ല, അതിനൊരു അടിസ്ഥാനം ഖുർആനിലോ ഹദീസിലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇജ്മാഅും ഖിയാസും നിലനിൽക്കുകയുള്ളൂ. അപ്പൊ സ്വതന്ത്ര പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസുമാണ്. ഇത് ലോകത്താർക്കും തർക്കമില്ലാത്ത വിഷയം, മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്, ഖുർആനും സുന്നത്തുമാണ് പ്രമാണം. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്താ, അല്ലെങ്കിൽ പലരും മനസ്സിലാക്കിയത് എന്താ, ഖുർആൻ പിന്നെ ഹദീസ്. ഈ അർത്ഥത്തിലാണ് ഈ മൗലവിന്റെ ചോദ്യം. മുൻഗണനാക്രമം അറിയാത്തവരാണ് ഇവർ, അതായത് ഖുർആനിലുണ്ടോ? ഇല്ല. ഖുർആനിലില്ലെങ്കിലല്ലേ പിന്നെ ഹദീസിൽ നോക്കേണ്ടതുള്ളൂ. അപ്പൊ ഖുർആൻ ഇല്ലാത്ത ഒരു കാര്യം ഹദീസ് പറഞ്ഞതാണെങ്കിൽ പിന്നെ അതെന്തിനാ അംഗീകരിക്കുന്നത്? അപ്പൊ ഖുർആൻ പിന്നെ ഹദീസ് പ്രമാണമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു. ചില ആളുകളെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്തുള്ള പണ്ഡിതന്മാരും സലഫുകളും സലഫികളും മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഖുർആൻ പിന്നെ ഹദീസ് എന്നതല്ല, മറിച്ച് ഖുർആനും ഹദീസും പ്രമാണമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഖുർആനും പ്രമാണം എന്ത് എന്ന് ചോദിച്ചാൽ ഖുർആനും ഹദീസും പ്രമാണമാണ്. അപ്പൊ പിന്നെ ഒന്ന് രണ്ട് എന്നല്ലാതെ ഒന്ന് ഒന്ന് എണ്ണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്ന് ഖുർആൻ രണ്ട് ഹദീസ് എന്നെണ്ണുന്നത്. അതല്ലാതെ ഒന്നാമത്തെ പ്രമാണം ഖുർആനും രണ്ടാമത്തെ പ്രമാണം ഹദീസും ആയതുകൊണ്ടല്ല, രണ്ടിനും ഒരേ സ്ഥാനമാണുള്ളത്. ഇനി അങ്ങനെ തെറ്റിദ്ധാരണ വരാൻ വേറെ ചില ദുർബല ഹദീസുകൾ കൂടിയുണ്ട്. ഇപ്പോ അറബി കോളേജുകളൊക്കെ പഠിച്ച ആളുകൾ കൂടുതലുണ്ടാവും. എല്ലാ അറബി കോളേജുകളിലും പഠിപ്പിക്കപ്പെടുന്ന, ഇനി അല്ലാത്ത മത സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന, കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഉസൂലുൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മതത്തിൽ അദില്ലത്ത് എന്താണ്, ദലീൽ തെളിവെന്താണ്, പ്രമാണം എന്താണ് എന്ന ചർച്ച തുടങ്ങുന്നിടത്ത് ഒരു ഹദീസ് കൊടുത്തത് കാണാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയക്കുന്നു. അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നീ എന്തനുസരിച്ചാണ് വിധി നടത്തുക? അപ്പൊ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഖുർആൻ അനുസരിച്ച് വിധി നടത്തും. ഖുർആനിൽ ഇല്ല എങ്കിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ടോ എന്ന് പരിശോധിക്കും, അതനുസരിച്ച് ഞാൻ വിധി നടത്തും. അതിലും ഇല്ല എങ്കിൽ ഞാൻ അജ്തഹീദ്, ഞാൻ എന്റെ അഭിപ്രായമനുസരിച്ച് ഇജ്തിഹാദ് നടത്തും. അതായത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് ഞാൻ ഗവേഷണം നടത്തി ഞാൻ വിധി പറയും. പക്ഷെ ഞാൻ അതിൽ പിന്നെ ന്യൂനത വരുത്തുകയോ ചുരുക്കുകയോ ഇല്ല എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഈ ഹദീസിൽ വെച്ചുകൊണ്ടാണ് എല്ലാ ഉസൂൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും ദലീലിനെ സംബന്ധിച്ചുള്ള ചർച്ച തുടങ്ങുന്നത്. ഇത് വായിച്ചാൽ എന്താ തോന്നുക? ഞാൻ ഖുർആനിലുണ്ടോ എന്ന് നോക്കും. ഖുർആനിൽ ഒന്നും കണ്ടില്ലെങ്കിൽ ഹദീസിൽ പരിശോധിക്കും. അപ്പോ ചില ആളുകൾ മനസ്സിലാക്കി ഖുർആൻ പിന്നെ ഹദീസ് എന്നതാണ്. അങ്ങനെ ഒരു വിഷയമായിരുന്നു മനസ്സിലാവില്ല, അതൊരു വേറെ കാര്യം. രണ്ടാമത്തേത്, ഈ ഹദീസ് സ്വഹീഹല്ല, ഇത് ദുർബലമാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഹദീസ് പിടിച്ചുകൊണ്ട് ഒന്നാമത്തെ പ്രമാണം ഖുർആനും രണ്ടാമത്തെ പ്രമാണം ഹദീസുമാണ്, അല്ലെങ്കിൽ ഖുർആനിന് ശേഷം രണ്ടാം സ്ഥാനമേ ഹദീസിനുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പാടില്ല. ഇത് എന്റെ വകയായി പറയുന്നതല്ല. കുവൈത്തിലെ ഷെയ്ഖ് ഹമൂദ് നജദി, ഇയാള് കേരളത്തിൽ വന്നിട്ടുണ്ട് നമ്മളെ ചങ്ങരംകുളം സമ്മേളനത്തിൽ, അദ്ദേഹത്തിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ചെറിയ ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നു, അന്ന ബഅദുൽ ഉസൂലിയീന യറ അന്ന റുതുബത്ത സുന്ന മുതാഖിറ അനിൽ കിതാബി. നിന്ന് പിന്തിയ രണ്ടാം സ്ഥാനമേ ഹദീസിനുള്ളൂ എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു. എന്നാൽ വസ്വവാബു, ശരി, അന്ന സുന്ന മഅൽ കിതാബി ഫി മർത്തബത്തിൻ വാഹിദ, ഖുർആൻ സുന്നത്തിനോടൊപ്പം ഒരേ മർത്തബയിലാണ്, ഒരേ സ്ഥാനത്താണ്. ഖുർആൻ ഇസ്ലാമിൽ മുസ്ലിങ്ങളുടെ പക്കൽ എന്ത് സ്ഥാനമാണോ ഉള്ളത് അതേ സ്ഥാനമാണ് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനും കർമ്മത്തിനുമൊക്കെ തെളിവ് പിടിക്കുന്ന വിഷയത്തിൽ ഹദീസിനുമുള്ളത്. മിൻ ഹൈസുൽ ഇഹ്തിബാർ വൽ ഇഹ്തിജാജ് ബിഹാ അലൽ കിതാ അലൽ അഹ്കാമി ശർഇയ്യ, മതപരമായ വിധികൾക്ക് തെളിവ് പിടിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഖുർആനും സുന്നത്തിനും ഒരേ സ്ഥാനമാണ്. ഇതാണ് ശരിയായ നിലപാട്. അപ്പൊ നോക്കൂ, ഖുർആൻ പിന്നെ ഹദീസ് എന്നതല്ല, ഖുർആനും ഹദീസും പ്രമാണമാണ്. ഇത് എന്റെ വകയായി പറഞ്ഞതോ ഷെയ്ഖ് ഹമൂദ് നജദി അദ്ദേഹത്തിന്റെ വാചകമായി പറഞ്ഞതോ അല്ല, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ വകയായി പറഞ്ഞതല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, നിങ്ങൾക്ക് പ്രവാചകൻ കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കണം, പ്രവാചകൻ വിലക്കിയതെന്തോ അത് നിങ്ങൾ വെടിയണം എന്ന് ഖുർആൻ പറയുന്നു. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, സൂറത്തുൽ അഹ്സാബിലെ ഏഴാമത്തെ വചനം. ഇത് നേരത്തെ പറഞ്ഞ ആ ബനു നദീർ ഗോത്രക്കാരുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗനീമത്ത് സ്വത്തുക്കൾ ഓഹരി വെക്കുന്ന വിഷയത്തിൽ വന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നബി എന്ത് നൽകിയോ അത് നിങ്ങൾ സ്വീകരിക്കുക, നബി നിങ്ങൾക്ക് എന്തിനെ തൊട്ട് വിലക്കിയോ അത് നിങ്ങൾ വെടിയുക. ഇതാണ് ആയത്തിലെ പരാമർശം. സന്ദർഭം ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കുന്നതുമാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കുക, ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയമല്ലേ, അല്ലെങ്കിൽ ഗനീമത്ത് സ്വത്ത് യുദ്ധസമ്പത്ത് ഓഹരി വെക്കുന്ന വിഷയമാണല്ലോ, തന്നത് വാങ്ങിക്കോളൂ തരാത്തത് വിട്ടാളി എന്നല്ലേ പറഞ്ഞതിനർത്ഥം? ശരിയാണ്, സാഹചര്യം അതാണ്. പക്ഷേ ഈ ഹദീസിനെ, ഈ ആയത്തിനെ, ഇത് വനീമത്ത് സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയത്തിൽ മാത്രം സഹാബത്ത് പരിമിതപ്പെടുത്തിയിട്ടില്ല, മറിച്ച് മറ്റ് നിയമങ്ങൾ മനസ്സിലാക്കുന്നിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും വിലക്കുകളും ഖുർആന്റെ വിധികൾ പോലെ തന്നെ ബാധകമാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മുഖത്ത് നിന്ന് രോമങ്ങൾ പറിച്ചെടുക്കുകയും, അപ്പൊ ഒന്ന് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളൊക്കെ ഈ പുരികങ്ങൾ പറിച്ചിട്ടിങ്ങനെ പല ആകൃതിയിലും വളച്ചും തിരിച്ചൊക്കെ എടുക്കാറുണ്ടല്ലോ, അങ്ങനെ രോമങ്ങൾ മുഖത്ത് നിന്ന് പുരികവും മറ്റും പറിച്ചെടുക്കുന്ന ആളുകൾ, പച്ച കുത്തുന്ന ആളുകൾ, അത് കുത്താൻ ആവശ്യപ്പെടുന്നവർ, അതുപോലെ തന്നെ സൗന്ദര്യത്തിന് വേണ്ടി പല്ല്, രാഗി, എടക്ക്, വടവുണ്ടാക്കുന്ന ആളുകൾ, ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, പ്രവാചകൻ ശപിച്ചിരിക്കുന്നു, ഞാനും ശപിക്കുന്നു എന്ന് അബ്ദുള്ള റളിയല്ലാഹു എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു യാഖൂബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ചോദിച്ചു, എവിടെ ഖുർആനിലിത്? ഖുർആനില് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഖുർആനിലുണ്ട്. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ ഖുർആൻ മുഴുവൻ നോക്കി, ഞാൻ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തിട്ടുണ്ട്, ഖുർആനിലെവിടെയും ഇങ്ങനെ ഒരു സംഗതി കാണുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ നിനക്കതിൽ കാണാൻ സാധിക്കും. എന്നിട്ട് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ചു കൊടുത്തു, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അപ്പൊ എന്താ ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പല്ല് രാഗി എന്നാക്കുന്നവരും പിന്നെ രോമം പറിക്കുന്നവരും പച്ച കുത്തുന്നവരും അവരെയൊക്കെ അള്ളാഹു പ്രവാചകൻ ശപിച്ചിട്ടുണ്ട് എന്ന് ഖുർആനില്ല. പക്ഷേ അത് ഖുർആനിലുണ്ട് എന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉമ്മു യാഖൂബിന് പഠിപ്പിച്ചു കൊടുത്തു എന്തിന്റെ അടിസ്ഥാനത്തിലാ? അള്ളാഹു തന്നത് അല്ല, പ്രവാചകൻ തന്നത് നിങ്ങൾ സ്വീകരിച്ചോളൂ, പ്രവാചകൻ വിലക്കിയത് നിങ്ങൾ വെടിഞ്ഞോളൂ എന്ന ആയത്ത് ഖുർആനിലുണ്ട്. അപ്പോ പ്രവാചകൻ ഒരു കാര്യം വിലക്കിയാൽ, അല്ലെങ്കിൽ പ്രവാചകൻ ഒരു കാര്യത്തെക്കുറിച്ച് ശപിച്ചു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു വിലക്കിയതിന് തുല്യമാണ്, അള്ളാഹു ശപിച്ചതിന് തുല്യമാണ്. അപ്പൊ ഖുർആനിലെ ഒരു കാര്യം അംഗീകരിക്കുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും അംഗീകരിക്കേണ്ടതുണ്ട്. ഖുർആനിൽ ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യവും അംഗീകരിക്കേണ്ടതുണ്ട്. അത് ഹദീസല്ലേ എന്ന് ചോദിക്കേണ്ടർത്ഥം. ഇത് പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഖുർആൻ ഉണ്ടോ എന്ന് ചോദിക്കുക. ആദ്യം മുജാഹിദുകളായ ആളുകൾ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, ഖുർആൻ ഉണ്ടോ, ഖുർആനിനെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ. ഇങ്ങനെ വളരെ ആശ്ചര്യപൂർവ്വം അല്ലെങ്കിൽ താല്പര്യത്തോടു കൂടി ചോദിക്കും. ഖുർആനിനെ കുറിച്ച് പ്രത്യേകിച്ച് പരാമർശങ്ങളൊന്നുമില്ല, എന്നാൽ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒരു ഒയന്ന മൂളക്കം അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാവും. അതെന്താ, ഖുർആനില്ലേ, എന്നാ പിന്നെ പോട്ടെ, ഹദീസ് അല്ല, അതിപ്പോ അങ്ങനെ സ്വീകരിക്കേണ്ടതില്ല. ഈ ധാരണ വിശ്വാസികൾക്കുണ്ടാകേണ്ടതല്ല. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, സുന്നത്ത് എന്നതിന് രണ്ട് വിവക്ഷയുണ്ട്. ഒന്ന് ഐച്ഛികം, അതല്ല അവിടെ ചർച്ച. സുന്നത്ത് എന്നാൽ നബിന്റെ ജീവിത ചര്യ എന്നാണ് അർത്ഥം. ആ ജീവിത ചര്യയിൽ സുന്നത്തായ അല്ലെങ്കിൽ ചെയ്താൽ കൂലി കിട്ടുന്ന, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്ത വിഷയങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇതുപോലെ ഖുർആനിൽ നിർബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനുവദനീയമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിലക്കി ഹറാമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്യുന്നത് ഉചിതമല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഖുർആനിലുണ്ട്, ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതേപോലെ ഹദീസുകൾ പരിശോധിച്ചാലും നിർബന്ധമായും പാലിക്കേണ്ടുന്ന കൽപ്പനകൾ ഹദീസിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരിക്കലും ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പല വിഷയങ്ങളും ഖുർആന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന അനുവദനീയമായ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഖുർആനിൽ ഏതൊക്കെ തരത്തിലുള്ള വിധികളുണ്ടോ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുമുണ്ട്. ഖുർആനുള്ളത് എങ്ങനെ അംഗീകരിക്കുമോ അല്ലെങ്കിൽ അംഗീകരിക്കണമോ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ള കാര്യങ്ങളും അംഗീകരിക്കേണ്ടതുണ്ട്. അത് ഹദീസല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. നമ്മൾ പല വിഷയത്തിലും എടുക്കാറുള്ള നിലപാടാണ്, ഇത് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളുടെ സ്വഭാവം എന്താണ്, കപടവിശ്വാസികളുടെ സ്വഭാവം എന്താണ്, സൂറത്തുൻ നൂറിലെ 46 മുതൽ 51 വരെയുള്ള വചനങ്ങളിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നിങ്ങൾ പരിശോധിക്കുക, ആയത്തെ നമ്പർ മാത്രമേ പറയുന്നുള്ളൂ. സൂറത്തുൻ നൂർ 46 മുതൽ 51 വരെ, അതിന്റെ പ്രസക്തമായ ഭാഗം മാത്രം പറയാം. ഒരു കൂട്ടം ആളുകളെ അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും വിധി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണെങ്കിൽ അവരെ നിനക്ക് കാണാം അവർ തിരിഞ്ഞുപോകുന്നതായി, എന്നാൽ അവർക്കാണ് ന്യായം അവകാശമെങ്കിൽ അവർ നിന്റെ പക്കൽ കീഴ്പ്പെട്ടു വരും. അവരുടെ ഹൃദയത്തിൽ വല്ല രോഗവുമുണ്ടോ, അവർ സംശയിക്കുന്നുവോ, അല്ലെങ്കിൽ അല്ലാഹുവും ദൂതനും അനീതി കാണിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ടോ, അവർ അക്രമികൾ തന്നെ. ഇതാരെ കുറിച്ചാ, അനുകൂലമാണ് എങ്കിൽ നബിന്റെ അടുക്കൽ വരും, അനുകൂലമല്ല എന്ന് തോന്നുമെങ്കിൽ, അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ നബി അവർക്കെതിരായി അന്യായമായി വിധിക്കുമെന്നല്ല അർത്ഥം, മറിച്ച് പ്രവാചകൻ സത്യമനുസരിച്ച് വിധിക്കുന്നത് കൊണ്ട്, നീതി നടപ്പാക്കുന്നത് കൊണ്ട്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആവുകയില്ല എന്നതുകൊണ്ട് നബിയുടെ വിധി കേൾക്കാൻ വരാത്ത ആളുകൾ അവർ അക്രമികളാണ്. ആരെ കുറിച്ച് പറഞ്ഞതാ, കപടവിശ്വാസികളെ കുറിച്ച്. ഇവിടെ എന്താ പറയണത്, അള്ളാഹുവിന്റെ വിധി എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വിധി. അപ്പൊ ഖുർആൻ മാത്രമാണ് പ്രമാണമെങ്കിൽ, ഹദീസ് പ്രമാണമല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി എന്ന് പറഞ്ഞത് പിന്നെന്താ? അപ്പൊ ഖുർആൻ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ള വിധികൾ മുസ്ലിങ്ങൾ അംഗീകരിക്കേണ്ടതാണ്. അംഗീകരിക്കുന്നില്ല എങ്കിൽ അവൻ മനസ്സിൽ രോഗമുള്ളവനാണ്, അവൻ അക്രമിയാണ്, അവൻ കപടനാണ്, അവൻ സംശയാലുവാണ്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാ. ഇനി വിശ്വാസി ആരായിരിക്കും, അതിന്റെ ബാക്കി ഭാഗത്ത് വിശദീകരിക്കുന്നു. വിശ്വാസികൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകൻ വിധി കൽപ്പിക്കുന്നതിലേക്കും ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ അവർ പറയുന്ന മറുപടി, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നായിരിക്കും അവർ പറയുക, അവരത്രേ വിജയികൾ എന്ന് പറഞ്ഞാൽ, നേരത്തെ ചോദിച്ച പോലെ ഇത് അള്ളാന്റെ വിധിയാണോ അതല്ല നബി പറഞ്ഞതോ എന്ന് ചോദിച്ചിട്ട് എന്ന് ചൊല്ലി ഒഴിഞ്ഞുപോലാന്നർത്ഥം. അള്ളാഹു കൽപ്പിച്ചതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരത്തെ പറഞ്ഞതനുസരിച്ചുള്ള ഖുർആന്റെ വിശദീകരണമായ ഹിക്മത്തിന്റെ ഭാഗമായ ഖുർആനല്ലാത്ത വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ല പറഞ്ഞതാണോ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമായിരിക്കും വിശ്വാസികളുടെ മറുപടി. അവിടെ എന്നുള്ള മൂളക്കുണ്ടാവില്ല എന്നാ കൃത്യമായി ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഖുർആൻ പ്രമാണമാണോ അല്ല, ഹദീസ് പ്രമാണമാണോ അല്ലേ എന്ന ആളുകളോട് തർക്കിക്കാൻ വേണ്ടി മാത്രമല്ല, ഹദീസ് പ്രമാണമാണ് എന്ന് അംഗീകരിക്കുന്ന ആളുകളും മുജാഹിദുകളായ നമ്മളും ഗൗരവമായി മനസ്സിലാക്കേണ്ടത് ഒരു വിഷയമാണ്. ഖുർആൻ പോലെ തന്നെ നബിയുടെ സുന്നത്തും നടപ്പിലാക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ പല വിഷയങ്ങളും നമ്മൾ ഹദീസിലുള്ളത് അത് സുന്നത്താണോ ഫർളാണോ എന്ന് ചർച്ച ചെയ്യും. ഫർളാണെങ്കിൽ ആ പിന്നെയും തിരക്കില്ല, സുന്നത്താണെങ്കിൽ അത് സുന്നത്തായ കാര്യമല്ലേ പോട്ടെ എന്ന് വെക്കും. എന്നാൽ അത്തരം ഒരു നിലപാട് പോലും പാടില്ല, മറിച്ച് പ്രവാചകനെ ഇത്തിബാഹ് ചെയ്യുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം എന്ന് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണാം. അപ്പൊ ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു, സുന്നത്ത് ഫർള് നബി അങ്ങനെ എണ്ണി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പൊ വുദു എടുക്കുക അല്ലെങ്കിൽ നമസ്കാരം, അതിന്റെ ഫർളിന്നതാണ്, ഷർത്തിന്നതാണ്, പിന്നെ വുജൂബിന്നതാണ്, പിന്നെ മുഅക്കദല്ലാത്ത സുന്നത്തിന്റേതാണ്, നബി അങ്ങനെ എണ്ണി പറഞ്ഞണോ? ഇല്ല. ഇതൊക്കെ ആരുണ്ടാക്കിയതാ? അത് ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും പണ്ഡിതന്മാർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതാൻ. അപ്പൊ ഷെയ്ഖ് ഉസൈമീനെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഒരു കാര്യം പണ്ഡിതന്മാർ സുന്നത്താണ് എന്ന് പറഞ്ഞത് ഒരു പക്ഷേ അള്ളാഹു നിർബന്ധമാണ് എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹു നബിയോ പഠിപ്പിച്ചതാണെങ്കിൽ എന്തായി? നമ്മൾ കുടുങ്ങിയല്ലോ. ഒരു ഫർളാണ് ഈ പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു പിന്നെ സുന്നത്തോ ഫർളോ എന്ന് നോക്കി ഫർള് മാത്രം സ്വീകരിക്കുക മറ്റതൊക്കെ ഒഴിവാക്കുക എന്നൊരു നിലപാടിലേക്ക് വിശ്വാസികൾ പോകാതിരിക്കലാണ് ഗുണം. കാരണം എന്താ? നബിയെ അനുസരിക്കണം എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം എന്ന് ഖുർആൻ പറയുന്നു. രണ്ടും രണ്ടാണ്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കൽപ്പനകൾ സ്വീകരിക്കലാണ്. പിൻപറ്റുക എന്ന് പറഞ്ഞാലോ കൽപ്പനയല്ലാത്ത നിർദ്ദേശങ്ങൾ, അതായത് ഐച്ഛികമായ വിഷയങ്ങൾ, ഫിഖ്ഹിന്റെ ഭാഷയിലുള്ള ചെയ്താൽ കൂലിയുള്ള, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്ത സുന്നത്തായ കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു എന്നതുകൊണ്ട് ഒരു വിശ്വാസി അംഗീകരിക്കേണ്ടതുണ്ട്, പിൻപറ്റേണ്ടതുണ്ട്. രണ്ടും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അള്ളാഹുവിനെ അനുസരിച്ചവനാകണമെങ്കിൽ അവൻ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ മതി എന്നല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ മാത്രം പ്രമാണമാണെങ്കിൽ നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചോളൂ, അള്ളാഹ് അനുസരിച്ചവനായി എന്നല്ലേ പറയേണ്ടത്? അങ്ങനല്ല ഖുർആൻ പറയാൻ. ഇത് ഹദീസല്ല, ആയത്താണ്. ഇത് അള്ളാഹുവിനെ അനുസരിച്ച പ്രവാചകനെ അനുസരിച്ചവനാരോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. അറബി ഭാഷാ പ്രയോഗം അറിയുന്ന ആളുകൾക്കറിയാം, പ്രവാചകനെ അനുസരിച്ചവനെ അള്ളാഹുവിനെ അനുസരിച്ചവനാവുകയുള്ളൂ എന്നാണ് പറഞ്ഞതിനർത്ഥം. സൂറത്തുൻ നിസായില് 80-ാമത്തെ വചനം. അപ്പൊ നബിയെ അനുസരിക്കാത്തവൻ, നബിയെ അനുസരിക്കാൻ തന്നെ നബി ഇന്ന് നമ്മുടെ അടുക്കൽ ജീവിച്ചിരിപ്പില്ല. അപ്പൊ അതിനർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലത്ത് പറഞ്ഞ, ചെയ്ത, പഠിപ്പിച്ച, നിർദ്ദേശിച്ച, കൽപ്പിച്ച, വിലക്കിയ കാര്യങ്ങൾ, അത് നബിയുടെ സുന്നത്താണ്, ഹദീസാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ഉടനീളം അത് പാലിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അല്ലാതെ നബി ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പൊ നബിന്റെ സുന്നത്ത് അനുസരിക്കുക. നബിയുടെ സുന്നത്ത് അനുസരിക്കുമ്പോഴേ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനാവുകയുള്ളൂ. ഇനി ഖുൽ അത്തിയുല്ലാഹ വർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, വർ റസൂല ദൂതനെയും അനുസരിക്കുക. സൂറത്തു ആലു ഇംറാനിലെ 32-ാമത്തെ വചനം. ഇതും അള്ളാഹുവിന് പുറമെ പ്രവാചകനെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ ഖുർആനിന് പുറമെ ഉള്ള പ്രവാചകന്റെ ജീവിതം, സുന്നത്ത്, ഹദീത്ത് അനുസരിക്കേണ്ടതുണ്ട്. ഇത് അള്ളാഹു വിശ്വാസികളുള്ള കൽപ്പനയാണ്. മാത്രമല്ല സൂറത്തു നൂറിലെ 54-ാമത്തെ വചനത്തിൽ വഇൻ തുതീഊഹു തഹ്തദു, അള്ളാഹ് പറയാൻ പ്രവാചകനെ അനുസരിക്കുകയാണെങ്കിൽ തഹ്തദു, നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം. അള്ളാനെ അനുസരിച്ചാൽ സന്മാർഗം പ്രാപിക്കാം എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് പ്രവാചകനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ തഹ്തദു, സന്മാർഗം പ്രാപിക്കും. അപ്പോ ഒരാൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ അവൻ ഖുർആൻ മാത്രം പ്രമാണമായി അംഗീകരിച്ചാൽ പോരാ, അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ചാൽ പോരാ, മറിച്ച് പ്രവാചകനെ അംഗീകരിക്കണം. അത് നിബന്ധനയാണ്. ഈ നിബന്ധനയുടെ ജവാബ്, അതിന്റെ ഫലമാണ് എന്ത്? ഹിദായത്ത് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഒരാൾ ഹിദായത്തുള്ളവനാണ്, വിശ്വാസിയാണ് എന്ന് പറയണമെങ്കിൽ ഖുർആൻ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം, ഈ പറഞ്ഞത് മൂന്നായത്തുകളും കൽപ്പന അനുസരിക്കുക എന്നതാണ്. എന്നാൽ കൽപ്പന അനുസരിക്കുന്നതിനപ്പുറം ഇത്തിബാ, പ്രവാചകനെ പിൻപറ്റുക, സൂറത്തു അഹ്റാഫിലെ 58-ാമത്തെ വചനം, വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ, ഇതൊക്കെ ഞാൻ ആ ആവശ്യമുള്ള വശങ്ങൾ മാത്രമേ ഓതുന്നുള്ളൂ. നേരത്തെ പറഞ്ഞെന്ത്? നിങ്ങൾ പ്രവാചകനെ അനുസരിച്ചെങ്കിലേ അള്ളാഹുവിനെ അനുസരിച്ചവനാവുകയുള്ളൂ, പ്രവാചകനെ അനുസരിച്ചെങ്കിലേ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടുകയുള്ളൂ. ഇവിടെ പറയുന്നതോ വത്തബിഊഹു, നിങ്ങൾ നബിയെ ഇത്തിബാഴ് ചെയ്യുക, പിൻപറ്റുക. പിൻപറ്റുക എന്നാൽ കൽപ്പന മാത്രമല്ല അല്ലാത്ത വിഷയങ്ങളും. പ്രവാചകന്റെ ജീവിതമെന്തോ, പ്രവാചകൻ പറഞ്ഞു പഠിപ്പിച്ചതെന്തോ, ചെയ്തു കാണിച്ചതെന്തോ, അത് പറലെന്നോ സുന്നത്തെന്നോ നോക്കാതെ പ്രവാചകന്റെ ജീവിതമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആര് മനസ്സംതൃപ്തിയോടുകൂടി പിൻപറ്റാൻ തയ്യാറുണ്ടോ, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി അവനെ നിങ്ങൾ പിൻപറ്റണം. ഇനി ലഅല്ല എന്ന വാക്ക് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചതാണ്. ലഅല്ലക്ക് സാധാരണഗതിയിൽ ചില പരിഭാഷകളിലും നമ്മുടെയൊക്കെ പ്രസംഗങ്ങളിലും നമ്മൾ പറയും. ലഅല്ല എന്ന് പറഞ്ഞാൽ ആയേക്കാം എന്ന അർത്ഥം പറയാറുണ്ട്. സാധാരണഗതിയിൽ മലയാളികൾ അങ്ങനെയാണ് അർത്ഥം പറയാറുള്ളത്. ഇപ്പോ നോമ്പ് വിൽക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞു. അവിടെ എന്താ, എന്തിനാ നോമ്പ് വിൽക്കാൻ പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. ആയേക്കാം എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ആകാം ആകാതിരിക്കാം. എന്നാൽ ഈ അർത്ഥം ശരിയല്ല എന്ന് ഷെയ്ഖ് ഉസൈമീനെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഇത്തരം സന്ദർഭങ്ങളിൽ എവിടെയെല്ലാം ലഅല്ല ഉപയോഗിച്ചിട്ടുണ്ടോ അത് തഅലീൽ, കാരണം ബോധിപ്പിക്കും, കാരണം പറയാനാണ് എന്ന് പറഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ എന്നാൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം എന്നല്ല. നോമ്പോറ്റ ചിലപ്പോൾ ഹിദായത്ത് കിട്ടിയേക്കാം, തഖ്വ കിട്ടിയേക്കാം എന്നല്ല, മറിച്ച് നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നിങ്ങളോട് നോമ്പ് നൽകാൻ കൽപ്പിച്ചത്. അതുപോലെ നിങ്ങൾ പ്രവാചകനെ പിൻപറ്റുക, ഒരു പക്ഷേ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയേക്കാം എന്നല്ല, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നിങ്ങളോട് അല്ല പറയുന്നു നിങ്ങൾ പ്രവാചകനെ പിൻപറ്റണം. അപ്പൊ നോക്കൂ, ഒരാൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ പ്രവാചകനെ അനുസരിക്കുകയും പ്രവാചകനെ സുന്നത്ത്, ഫർള്, വുജൂബ് എന്ന് വേർതിരിക്കാതെ പ്രവാചകനെ പിൻപറ്റാൻ തയ്യാറാവുകയും ചെയ്യണം. ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആന് പുറമെ നബിയുടെ ജീവിതത്തിൽ ഉത്തമ മാതൃകയുണ്ട്. അത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുമ്പോൾ മാത്രമേ ഇപ്പറഞ്ഞതൊക്കെ ഒരാൾക്ക് കിട്ടുകയുള്ളൂ. ഖുർആൻ മാത്രം മതി എന്ന് വെച്ചാൽ അവന് ഹിദായത്തില്ല, അവൻ അള്ളാഹുവിനനുസരിച്ചവനാവുകയില്ല, പ്രവാചകനെ വിശ്വസിച്ചവനാവുകയില്ല, അവൻ മനസ്സിൽ സംശയം തീർന്ന വിശ്വാസിയാവുകയില്ല. ഇനി ഒരാൾക്ക് തർക്കമുണ്ടായാൽ തർക്കമുള്ള വിഷയങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കണം, പ്രവാചകനിലേക്ക് മടക്കണം എന്ന് ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ നാലാം അധ്യായം സൂറത്തുൻ നിസായിലെ 59-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് വല്ല തർക്കവും ഉണ്ടായാൽ നിങ്ങൾ അത്തിയുള്ളാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും, അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകനനുസരിക്കുക, ഉലുൽ അംറിനെ അനുസരിക്കുക. ഉലുൽ അംറ് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ വരുന്നില്ല. ഇത് രണ്ടും രണ്ടാണ്. അള്ളാഹുവിനനുസരിക്കുന്നത് പോലെയോ പ്രവാചകനനുസരിക്കുന്നത് പോലെയല്ല ഉലുൽ അംറിനെ, നേതാക്കന്മാരെയോ ഭരണാധികാരികളെയോ ബാപ്പയെയോ ഉമ്മയെയോ ആരെയാണെങ്കിലും അനുസരിക്കേണ്ടത്, രണ്ടും രണ്ട് തരത്തിലാണ്. നമ്മുടെ വിഷയം ഇവിടെ അള്ളാഹുവിനനുസരിക്കുക, പ്രവാചകനനുസരിക്കുക. തർക്കമുണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനെയും അനുസരിക്കണമെന്ന് പറഞ്ഞാൽ നബി മരിച്ചുപോയി. ആരെ അള്ളാഹിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അള്ളാഹ് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നില്ല, അള്ളാഹുവിനോട് ചോദിച്ചറിയാനും വഴിയില്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് ഉദ്ദേശം എന്താ? ഖുർആൻ അനുസരിച്ച് ജീവിക്കണം, തർക്കപരിഹാരം ഖുർആനിൽ നോക്കണം. നബിയെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ നബി നമ്മുടെ കൂടെയില്ല, നബിയോട് ചോദിച്ചറിയാൻ സാധ്യമല്ല, മറ്റ് വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നും ലഭ്യമല്ല, അവർ കിടക്കണം നബി. അപ്പൊ എന്തായാലർത്ഥം നബിയുടെ ജീവിതം അത് ഇവിടെ ബാക്കിയുണ്ട്, അത് ഒന്നും കളയാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ, വെട്ടിക്കുറക്കലുകളില്ലാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ മടങ്ങുക. പ്രവാചകന്റെ ചര്യയിൽ, ഹദീസിൽ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഏത് വിഷയത്തിലും തർക്കം പരിഹരിക്കാനുള്ള മാർഗം ഇതാകുന്നു. ഇനിയോ അള്ളാഹുവിനെ അംഗീകരിക്കാം, ഹദീസ് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും പരാജയമുണ്ടാകും. സൂറത്തുൽ അംഫാലിലെ 46-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഅത്തിയുല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ഷലു വതദബരീകും, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങൾ തർക്കിക്കരുത്, തർക്കിക്കാൻ പാടില്ല, തർക്കമുണ്ടെങ്കിൽ പരിഹാരമുണ്ട്. എന്താ? ഖുർആനിലേക്ക് നോക്കുക, ഹദീസിലേക്ക് നോക്കുക. എന്നാൽ നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ തർക്കത്തിൽ മുഴുകുകയാണെങ്കിൽ നിങ്ങൾ ഫതഫ്ഷലു വതദബരീകും, നിങ്ങൾ വഷളാവും, നിങ്ങളുടെ കാറ്റുപോകും. കാറ്റുപോകും എന്നാൽ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് പോലുള്ള പ്രയോഗം, നിങ്ങളുടെ ശക്തി ക്ഷയിക്കും. അപ്പോ മുസ്ലിങ്ങൾ ഭിന്നിക്കാനും പരാജയപ്പെടാനും വഷളാകാനും ഇഹത്തിലും പരത്തിലും ശക്തി ക്ഷയിക്കാനും ഉള്ള കാരണം അള്ളാഹുവിനെ അംഗീകരിക്കാം, പക്ഷെ പ്രവാചകൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അതാണ്. സൂറത്ത് നൂറിലെ 63-ാമത്തെ വചനത്തിൽ, അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നത്, സൂറത്തുൽ അംഫാൽ 24-ാമത്തെ വചനം, അള്ളാഹുവിനെ അനുസരി പ്രവാചകനെയും അനുസരിക്കുന്നത് ഇഹപര സൗഭാഗ്യത്തിനും നിങ്ങൾക്ക് ആത്മീയമായ ജീവൻ ഉണ്ടാകാനും ഉപകാരപ്പെടുന്ന വിഷയമാണ് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഇനി അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ചാൽ ശിക്ഷയുണ്ടാകുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ലംഘിച്ചാലും ശിക്ഷയുണ്ടാകും, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും ശിക്ഷയുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുന്നൂറിലെ 63-ാമത്തെ വചനത്തിൽ പറയുന്നു. വിഷയം നമുക്കറിയാവുന്നതാണ്. നബിയുടെ കൂടെ സുഹൃത്തുണ്ടോന്റെ ഏകദേശം അവസാന ഭാഗത്ത് നബിയുടെ കൂടെ ഒരു പൊതുവിഷയത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവിടെ അധ്യക്ഷനാരാ? നബിയാണ്. നോക്കണം, ഇത് ഒരു നമസ്കരിക്കാത്തവനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം ചെയ്യാത്തവനെ കുറിച്ചോ ഉള്ള പരാമർശമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചിട്ടേ നിങ്ങൾ പോകാവൂ, ഇടക്ക് പോകേണ്ട ആളുകൾ, അല്ലാതെ നിങ്ങൾ പോകാൻ പാടില്ല. അനുവാദം നൽകാനുള്ള സ്വാതന്ത്ര്യം, കൊടുക്കാനും കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നബിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നബിയോട് അനുവാദം ചോദിക്കാതെ ആരെങ്കിലും ചാടിപ്പോവുകയാണെങ്കിൽ അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് യതസല്ലലൂന മിൻകും ലിവാദ, ഊരിച്ചാടിപ്പോകുന്ന ആളുകൾ എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. ഇത് ഊരിച്ചാടിപ്പോവെന്നാ നമ്മൾ സാധാരണ പിരീഡ് കട്ട് ചെയ്യുക അല്ലെ? ഇപ്പൊ കോളേജിൽ നിന്ന് കുട്ടികൾ ചാടിപ്പോരും, സ്കൂളിൽ നിന്ന് കുട്ടികൾ ചാടിപ്പോവും, യോഗത്തിന് ഇറങ്ങിപ്പോവും, എന്നാ നമ്മൾ പറയാം നാം എല്ലാം മുങ്ങിയതാണ് പറയാം, അല്ലെ? ചാടിപ്പോന്നതാണ്. എങ്ങനെ ചാടിപ്പോരല്? ഇപ്പൊ നമ്മളെ യോഗത്തിലൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യും, മുന്നില് അഥവാ നമ്മള് വൈകിയല്ലേ വരുള്ളൂ, ഏത് വിഷയത്തിൽ നമ്മൾ പിന്നാക്കമാണല്ലോ, അപ്പോ എവിടെയാണെങ്കിലും വൈകിയ വരുള്ളൂ. ഇന്നിപ്പോ ക്ലാസ് തുടങ്ങി 10 മണിക്ക് സമയം വെച്ച് ഞാൻ സുബിക്കച്ച് വിട്ടുന്ന് പോന്നാ, ഇവിടെ എത്തിയപ്പോ ആളുകൾ എത്തിയിട്ടില്ല എന്നിട്ടാണ് ഇപ്പൊ 3:30 ഇവിടെ ഇരിക്കേണ്ടി വന്നത്. ഇതേ നമ്മൾ എല്ലാ സ്ഥലത്തും പിന്നാക്കമാണ്. കൂട്ടത്തിൽ വിഷയം സൂചിപ്പിക്കുകയാണ്, ഇത് പള്ളിയിൽ ജമാഅത്തിനെത്തി നമസ്കരിക്കാൻ വരാത്തതിനെ കുറിച്ചല്ലോ, പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിട്ട് ഇഖാമത്ത് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ഒന്നാമത് സഫിലെത്താൻ ധൃതി കാണിക്കണം എന്നാണ് നബി പറഞ്ഞത്. അപ്പോ അല്പം ഒരു സാവകാശം സഹാബികളിൽ ചില ആളുകളിൽ കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖദ്ദമു, നിങ്ങൾ മുന്നോട്ട് വരൂ, വഅതമ്മു ബി, എന്നെ നിങ്ങൾ പിന്തുടരുക, പിൻപറ്റുക, എന്റെ ഞാൻ ഇമാമാണ്, എന്നെ നിങ്ങൾ പിൻപറ്റി നമസ്കാരം നിർവഹിക്കുക. എന്നാൽ ഈ പിന്തുന്ന ആളുകളെ അള്ളാഹു പിന്തിപ്പിക്കും, യതാഖറു, അവർ പിന്തിക്കൊണ്ടേയിരിക്കും, ഹത്താ യുഅഖിറഹുമുല്ലാ. അബൂദാവ് ഉദ്ധരിച്ച മറ്റൊരു റിപ്പോർട്ടിൽ, ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്, അബൂദാവിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ, ഹത്താ യുഅഖിറഹുമുല്ലാഹു ഫിന്നാർ, അള്ളാഹു അവരെ നരകത്തിലേക്ക് പിന്തിപ്പിക്കുന്നത് വരെ അവർ പിന്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഏത് പള്ളിയിൽ ജമാഅത്ത് നമസ്കരിക്കാൻ വന്ന് ഇഖാമത്ത് കൊടുത്തപ്പോൾ ധൃതിപ്പെട്ട് മുന്നോട്ട് വരാത്ത ആളുകളെ കുറിച്ചാണ് നബി ഈ താക്കീ നൽകിയത്. പള്ളിയിൽ വരാത്തവനെ കുറിച്ചല്ല, നമസ്കരിക്കാത്തവനെ കുറിച്ചുമല്ല. അപ്പോ എന്താ, താല്പര്യം വേണം, ആവേശം വേണം, ഞാനാകണം മുന്നിലെത്തേണ്ടത് എന്ന് ബോധമുണ്ടാകണം. നമ്മളെപ്പോഴും ബാക്കിലാണ്, അഥവാ മുന്നിലെത്തിപ്പോയാൽ തന്നെ വൈകി വരിക, നേരത്തെ പോവുക എന്നുള്ളതല്ലോ. അപ്പൊ നേരത്തെ വന്ന് പെട്ടാൽ നേരത്തെ പോകേണ്ട ആളുകൾ എന്ത് ചെയ്യും? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വാച്ചിൽ നോക്കും, മൊബൈൽ നോക്കും, പിന്നെ വെറുതെ മൊബൈൽ പിടിച്ചിട്ടൊന്ന് ബേക്ക് പോകും, എന്നിട്ട് അവസാനത്തെ കസാലയിൽ ഇരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് മുന്നിലുള്ള ആളെ മറയാക്കിയിട്ട് മെല്ലെ ഇങ്ങനെ വലിഞ്ഞ് ഒന്ന് കുനിഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. ഇതേ പ്രയോഗം അള്ളാഹ്ക്കറിയാലോ. അള്ളാഹ് പറയുന്നത് യതസല്ലലൂൻ, ഊരിച്ചാടിപ്പോകുന്ന ആളുകളെ അള്ളാഹ്ക്കറിയാം. പക്ഷെ പോകുന്ന ആളുകൾ ഒരു കാര്യം സൂക്ഷിക്കണം, വല്യഹദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. സൂറത്തു നൂർ 63. ഊരിച്ചാടിപ്പോണല്ലോ ആര് എന്ന് അള്ളാഹ്ക്കറിയാം, പക്ഷേ നബിയുടെ കൽപ്പന ലംഘിക്കുന്ന ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവർക്ക് അൻ തുസീബഹും ഫിത്ന, അവർക്ക് വല്ല ഫിത്നയും ബാധിക്കുമോ എന്ന്, ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവർക്കുണ്ടാകുമോ എന്ന് അവർ പേടിച്ചു കൊള്ളട്ടെ. ഇതെന്തിനെ കുറിച്ചാ? അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു നിയമം ലംഘിക്കുന്ന ആളുകളെ കുറിച്ചല്ല, മറിച്ച് നബി പങ്കെടുക്കുന്ന സദസ്സിൽ നബിയുടെ അനുവാദമില്ലാതെ ഊരിച്ചാടിപ്പോകുന്ന ഒരുത്തൻ, നോക്കിങ്ങൾ എത്ര ഗൗരവത്തോടുകൂടിയാണ് അള്ള കാണുന്നത്, അവന് ദുനിയാവിൽ ശിക്ഷ, ഫിത്നയുണ്ടാകും, കുഴപ്പമുണ്ടാകും, ആപത്തുണ്ടാകും എന്ന് മാത്രമല്ല അദാബുൻ അലീം ഉണ്ടാകുമെന്ന് അവൻ പേടിച്ചു കൊള്ളട്ടെ. രണ്ടും പറയാൻ കാരണം, ഒന്ന് ദുനിയാവിലെ ശിക്ഷയാണ്, രണ്ടാമത്തത് പരലോകത്തെ ശിക്ഷയാണെന്നാണ്. അപ്പൊ നോക്കൂ, ഒരു പ്രവാചകൻ അധ്യക്ഷനായ ഒരു സദസ്സിൽ പ്രവാചകന്റെ അനുവാദമില്ലാതെ പോയാൽ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുണ്ടാകും എന്ന താക്കീത് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, മതപരമായ വിഷയങ്ങളിൽ എനിക്ക് ഖുർആൻ മാത്രം മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിയയോ സുന്നത്തോ ഒന്നും എനിക്ക് വേണ്ടതില്ല എന്നൊരുത്തൻ പറയുകയാണെങ്കിൽ, അവൻ എത്ര ഗൗരവമായി ഖുർആന്റെ ഈ താക്കീത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ നമ്മോട് ചോദിക്കുക. അപ്പൊ നോക്കൂ, ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ തന്നെ പലതും പ്രവാചകന്റെ ഹദീസുകളെ പുച്ഛിക്കുകയാണ്. ഖുർആനും പ്രമാണമാണ്, ഖുർആനും ഹദീസും പ്രമാണമാണ് എന്ന് പറയുന്ന ആളുകളിൽ പോലും പല പുതിയ പുതിയ വാദങ്ങളും തലപൊക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. താടി വെച്ചവനെ പരിഹസിക്കുന്നു, താടി നീട്ടിയവനെ പരിഹസിക്കുന്നു, മുട്ടിന് താഴെ കണങ്കാലിന്റെ പകുതിയിൽ തുണിയുടുത്ത ആളുകളെ പരിഹസിക്കുന്നു. ഇതൊക്കെ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, ഇഖ്വാനിയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. അവരാണ് ഈ പരിഹാസത്തിന്റെ ആളുകൾ. അവർ മാത്രമല്ല, ഖുർആനും ഹദീസുമാണ് പ്രമാണമെന്ന് പറയുന്ന മുജാഹിദുകൾ പോലും ഇത്തരം ആളുകളെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നെ 5 കൊല്ലത്തോളം അറബിക് കോളേജിൽ ഡീൻ പഠിപ്പിച്ച എന്റെ ഒരു അധ്യാപകൻ ഈ അടുത്ത ദിവസം കല്യാണ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ എന്നെ കണ്ടപ്പോ പറഞ്ഞ, ഇത്രത്തോളം താടിയും മുട്ടിന് താഴെ തുണിയും എന്ന് പറഞ്ഞിടത്തേക്ക് എത്തിയോ എന്ന് എന്നോട് ചോദിച്ചു. എന്നെ പഠിപ്പിച്ച അധ്യാപനം ചോദിക്കുന്നത്, എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇസ്ലാം ദീനിന്റെ ഉള്ളിലോ അല്ല പുറത്തോ? എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ്, 55 വയസ്സ് റിട്ടയർഡ് അധ്യാപകനാണ്, ഒരു ഒറ്റ രോമവും അയാളുടെ മുഖത്തില്ല, പണ്ടേ എല്ലപ്പോഴും ഇല്ല. അപ്പോ പിന്നെ പറഞ്ഞു, അങ്ങനല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, എങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ പരിഹസിക്കല്ലേ ചെയ്തത്, ഏത് താടി നിർബന്ധമാണോ അല്ലേ എന്നുള്ളത് പോട്ടെ, ഈ പറഞ്ഞതുപോലെ ഇത്തിബാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന ഇത്താഴത്ത് പോകട്ടെ, ഇത്തിബാൾ എന്ന നിലക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടാ? ഇത് നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയേണ്ടതാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. പിന്നെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പരിഹാരം, ഞാൻ നിങ്ങൾ പരിഹസിച്ചു ഇത്ര താടിയും മുട്ടോളം തുണിയും എന്ന് പറഞ്ഞാൽ പരിഹാസല്ലേ? അപ്പൊ നോക്കൂ, ഇതാരാ വെറുതെ നമ്മളെ വേറുള്ള കുറ്റം വരണ്ട, മുജാഹിദുകളിൽപ്പെട്ട ആളുകൾ തന്നെ ഇതൊക്കെ ദഹിക്കാത്ത ചില ആളുകളോട് എടുക്കുന്നു. എല്ലാവരും മനസ്സിലാക്കണം, ഏത് നബിയുടെ കൽപ്പനക്ക് പ്രവാചകന്റെ ചര്യക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ, ആ 3 ആളുകൾ വീട്ടിൽ വന്ന സംഭവത്തിലും അതാണല്ലോ പറഞ്ഞത്, എന്റെ സുന്നത്തിനെ എന്റെ ചര്യയെ വെറുക്കുന്ന ആളുകൾ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. അവിടെ ആ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ സുന്നത്തായ കാര്യം എന്നർത്ഥത്തിലല്ല, ദീനായി ഞാൻ പഠിപ്പിച്ചെന്തുണ്ടോ അത് അംഗീകരിക്കാത്തവൻ എന്നാ പറഞ്ഞതിനർത്ഥം. അപ്പോ ഈ അർത്ഥത്തിൽ സുന്നത്തിന് നമ്മൾ കാണണം, മനസ്സിലാക്കണം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, 1-2 സംശയങ്ങൾ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അല്ലാഹു സംരക്ഷിച്ചു, എന്നാൽ ഹദീസ് എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടില്ല? രണ്ടും ഒരുപോലെയാണെങ്കിൽ അതും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു, ഇതേപോലെ ഹദീസും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഖുർആനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേറെ ചില ആളുകൾക്കുണ്ട്. ആർക്ക്? പിന്നെ ഷിയാക്കളിൽ പെട്ട ഒരു വിഭാഗം ആളുകൾ, ഒറിജിനൽ ഖുർആൻ നിലവിലില്ല, അതിന്റെ 2 ഭാഗം കൂടി അല്ലെങ്കിൽ 3 ഇരട്ടിയോളം വരുന്ന ഖുർആൻ ഉണ്ടായിരുന്നു, അത് ആരോ മുക്കിയതാണ് അല്ലെങ്കിൽ മുങ്ങിപ്പോയതാണ്. പ്രത്യക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇമാമിന്റെ അടുക്കൽ അതുണ്ട്, അത് അദ്ദേഹം അതുമായി പുറത്തു വരും എന്നൊക്കെ ഷിയാക്കളിൽപ്പെട്ട ആളുകൾ പറയുന്നു. അതുകൊണ്ട് ഖുർആൻ പൂർണ്ണമല്ല എന്ന് വരുമോ? ഖുർആൻ പൂർണ്ണമാണ്, മുസ്ലിം ലോകത്തിന്റെ തീരുമാനമാണ്, വിശ്വാസമാണ്, അതിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, എല്ലാം കൃത്യമായി രേഖപ്പെട്ട് കിടപ്പുണ്ട്. ഇതേപോലെ ഹദീസുകളുടെ വിഷയത്തിലും ഹദീസ് സ്വഹീഹ് ഏത് അല്ലാത്തത് ഏത് കൂട്ടിക്കലർത്തപ്പെട്ടിട്ടുണ്ട്, വ്യാജമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്വഹീഹായത് ഏത് എന്ന് മനസ്സിലാക്കാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ലോകത്ത് നിലവിലുണ്ട്. മുമ്പത്തേതിനേക്കാൾ അത് കുറയുകയല്ല, ഇപ്പോഴത് ശക്തി പ്രാപിച്ചു വരികയാണ്. ഇപ്പോ ഈ കാസർഗോഡ് ജില്ലക്കാരനായ 40 കൊല്ലമായി മദീനയിൽ താമസിക്കുന്ന നാട്ടിലേക്ക് വന്നിട്ടില്ലാത്ത ഡോക്ടർ അഷ്റഫ് മൗലവി, അദ്ദേഹം അംഗമായ ഒരു സമിതി മദീന യൂണിവേഴ്സിറ്റിയിൽ അതിനെക്കുറിച്ചുള്ള വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന പഠനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. എന്തിനെ കുറിച്ചാ? ഹദീസുകളുടെ വാചകങ്ങൾ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ ഒരക്ഷരം പോലും ആർക്കും കൂട്ടിച്ചേർക്കാനും കളയാനും സാധ്യമല്ല, വളരെ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ എന്താ ഈ ചർച്ച, അല്ലെങ്കിൽ വർഷങ്ങളായി നടക്കുന്ന പഠനം എന്താ? ഹദീസിന്റെ റിപ്പോർട്ടർമാരെ കുറിച്ചാണ്, അതിനെക്കുറിച്ച് പറയുന്നത് 90,000 വരുന്ന ഹദീസിന്റെ പരമ്പരയിൽ വന്ന ഇന്നാളുകൾ ഇന്നാളിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന റിപ്പോർട്ടർമാരുടെ ചരിത്രങ്ങൾ പഠിക്കുകയാണ്. എന്നിട്ടോ ആ ചരിത്രം നേരത്തെ രേഖപ്പെട്ട് കിടപ്പുണ്ട്, അതൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആക്കി മാറ്റുന്നു, ആർക്കും എവിടെയും ഉപയോഗിക്കാനും പഠിക്കാനും പറ്റുന്ന രീതിയിൽ. നോക്കൂ, ഇങ്ങനെ ഒരു പഠനം ലോകത്ത് ഏതെങ്കിലും ആളെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് നടന്നിട്ടുണ്ടോ? ലോകത്ത് എത്ര ചരിത്രകാരന്മാരുണ്ട് അല്ലെങ്കിൽ ചരിത്ര പുരുഷന്മാരുണ്ട്, അവരുടെ ഏതെങ്കിലും ആളുകളുടെ ചരിത്രം കൃത്യമായി നമുക്ക് കിട്ടുമോ? ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഇന്ത്യയിലെ നേതാക്കന്മാരെ കുറിച്ച് പോലും കൃത്യമായ രേഖകളുണ്ടോ? ചരിത്ര കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ, എന്നാൽ അങ്ങനെ ഒരു ചരിത്രരചന നടന്നിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് പറഞ്ഞ ആളുകളുടെ ജീവിതവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. പറഞ്ഞ ആളുകൾ സത്യവാനാണോ അസത്യവാനാണോ? തമാശ പറയാറുണ്ടായിരുന്നോ? ആളുകളെ പറ്റിക്കാറുണ്ടായിരുന്നോ? അയാൾക്ക് ഓർമ്മശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു? ഓർമ്മശക്തി കുറഞ്ഞത് എന്ന് മുതൽക്കാണ്? ഓർമ്മശക്തി കുറഞ്ഞതിന് ശേഷം അദ്ദേഹം വല്ല ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഓരോ ആളുകളുടെയും കുറ്റവും കുറവും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ പറയാം, ഗൈബത്ത് പറയാൻ പാടില്ല, ഗൈബത്ത് പറയാം എന്ന ഹെഡിങ് തന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. ഗൈബത്ത് പറയൽ അനുവദനീയമാണ്, അതിന് കാരണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണെന്ത്, ഇത്തരം മതപരമായ വിഷയങ്ങളിൽ പിന്നെ വിശ്വസിക്കപ്പെടേണ്ടുന്ന ആളുകളുടെ കുറ്റവും കുറവും പരിശോധിക്കേണ്ടതുണ്ട്. അതിനാണല്ലോ ഇസ്ലാമിക വിജ്ഞാന ശാഖയിൽ അങ്ങനെ തന്നെ പിന്നെ മീസാനുർ റിജാൽ എന്ന് പറയുന്ന ഒരു ശാഖ തന്നെയുണ്ട്. എന്താ ഇതിന്റെ പേര്? മീസാനുർ റിജാൽ എന്നാൽ ആളുകളെ തൂക്കുന്ന തുലാസ് എന്നാണ്. ആളുകളെ തൂക്കുന്ന തുലാസ് റിജാലുൽ അസാനിൽ സനദിന്റെ ആളുകളെ കുറിച്ചുള്ള പഠനം, നബിയെ കുറിച്ചല്ല, നബിന്റെ ഹദീസിനെ കുറിച്ചല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളെ കുറിച്ച് തൂക്കുകയാണ്. ഇവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുമോ അല്ലേ? ഇത്ര കൃത്യമായി ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ടത്തേതിനേക്കാൾ അത് ഒന്നുകൂടി ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത് കൂടുതൽ പഠനങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി സഹീഹ് ഏത് ലൈഫ് ഏത് എന്ന് വ്യക്തമായി മനസ്സിലാകാവുന്ന വളരെ ലളിതമായ രീതികൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് നിലവിലുണ്ട്. ഇനി ഖുർആൻ എഴുതി വെച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എഴുതി വെച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. രണ്ടും ഒരുപോലെയാണെങ്കിൽ, രണ്ടും പ്രമാണമാണെങ്കിൽ എന്തുകൊണ്ട് ഹദീസുകൾ എഴുതി വെച്ചില്ല? ഇതും അസംബന്ധം പറയലോ അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കലോ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ നിങ്ങൾ എന്നിൽ നിന്ന് ഒന്നും എഴുതി രേഖപ്പെടുത്തരുത് എന്നും വല്ലതും എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മായ്ച്ചു കളയണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുണ്ട്. മൻ കതബ അന്നി ഗൈറൽ ഖുർആൻ, ഖുർആൻ അല്ലാത്ത വല്ലതും എന്നിൽ നിന്ന് ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വൽയംഹ, അവൻ അത് മായിച്ചു കളയട്ടെ, പക്ഷേ വഹദ്ദിസു അന്നി വലാ ഹറജ്, എന്നെ കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല, തൊള്ളോണ്ട് എന്റെ കാര്യങ്ങൾ പറഞ്ഞോളൂ, നല്ല ഹദീസ് വായ കൊണ്ട് പറയാം, ഹദീസ് എഴുതി വെക്കരുത് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ്, മുസ്ലിം ഉദ്ധരിച്ചതാണ്. അപ്പൊ പിന്നെ ഖുർആൻ എഴുതി വെച്ചു, എന്തുകൊണ്ട് ഹദീസ് എഴുതി വെച്ചില്ല? ഇതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം, ഒന്ന്, ഇത് ആദ്യ കാലഘട്ടത്തിലുള്ള ഒരു നിയമമായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഖുർആൻ ഹദീസ് എഴുതി വെക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നു. അവസാന കാലഘട്ടത്തിൽ പ്രവാചകൻ അത് അനുവദിച്ചിട്ടുണ്ട്. രണ്ടാമത് പറയുന്ന കാരണം, ഖുർആന്റെ കൂടെ ഹദീസ് എഴുതി വെക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്. രണ്ടായിരുന്നാലും ഹദീസ് എഴുതി വെക്കരുത് എന്ന് ഒരിക്കലും അല്ലെങ്കിൽ ഒരു സ്ഥായിയായ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഹദീസിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നല്ലറല്ലാഹുമ്മ അൻ സമിഅ മഖാലതി ഫവഅഹ വഹഫിലഹ വബല്ലഗഹ ഫറുബ്ബ ഹാമിലിൻ ഫഖിഹിൻ ഇലാ മൻ ഹുവ അഫഖഹു മിൻഹു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത 2658-ാമത്തെ ഹദീസ്. എന്റെ എന്നിൽ നിന്ന് വാചകങ്ങൾ കേൾക്കുകയും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും അത് ഹിഫ്ളാക്കുകയും സംരക്ഷിക്കുകയും അത് ഇതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനെ അള്ളാഹു അവനെ പ്രശോഭിപ്പിക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചു. അപ്പെന്താ, നബിയുടെ ഹദീസ് കേട്ട് മനസ്സിലാക്കി അത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അവിടെ ബല്ലഗ എന്നാണ് ഉപയോഗിച്ചത്, പറഞ്ഞവൻ എന്ന് മാത്രമല്ല. ബല്ലഗ എന്ന് പറഞ്ഞാൽ വാക്കിലൂടെ എത്തിക്കാം, എഴുത്തിലൂടെ എത്തിക്കാം, പല രീതിയിലും എത്തിക്കാം. ഏത് രീതിയിൽ എത്തിച്ചാലും എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവരെ പ്രശോഭ നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം പത്തഹിന്റെ ദിവസം ചില ആളുകൾ, പിന്നെ ഹുസാ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ ലൈസ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്നു. കൊന്നതെന്തിനാ? പണ്ട് കാലത്ത് നടത്തിയ കൊലക്ക് പ്രതികാരമായി കിട്ടിയ ചാൻസിൽ കൊല നടത്തിയതാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി, പ്രവാചകൻ വാഹനപ്പുറത്ത് കയറി, എന്നിട്ട് പ്രവാചകൻ ഒരു പ്രസംഗം നടത്തി. വാഹനപ്പുറത്ത് കയറി എന്തിനാ? സ്റ്റേജ് പോലെ എല്ലാവരും കേൾക്കെ കാണാൻ പ്രസംഗിക്കാനാണ്. യുദ്ധ നിയമങ്ങളെ സംബന്ധിച്ചും അന്യായമായി കൊന്നാൽ നൽകേണ്ട നഷ്ടപരിഹാരങ്ങളെ സംബന്ധിച്ചും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അപ്പോൾ യമനിൽ നിന്ന് വന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പ്രസംഗം ഒന്ന് എഴുതി തരണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്തുബൂലി അബി ഫുലാൻ, ഇന്ന ആൾക്ക് ഈ പ്രസംഗം എഴുതി കൊടുക്കൂ എന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചു. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത 112-ാമത്തെ ഹദീസാണ്. അപ്പൊ നോക്കൂ, ഇതെന്നാ മക്കം പത്ത് എന്ന് പറഞ്ഞ ഹിജ്ര 8-ാം വർഷമാണ്. അപ്പൊ ഹിജ്ര 8-ാം വർഷം പ്രസംഗം എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ട ആളോട് ആൾക്ക് വേണ്ടി ആ പ്രസംഗം എഴുതി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചുവെന്നും അബു അബ്ദുള്ള അത് എഴുതി കൊടുത്തുവെന്നും ഹദീസിലുണ്ട്. അപ്പൊ എഴുതി കൊടുക്കരുത്, എഴുതി വെക്കരുത് എന്ന് പറഞ്ഞത് ഹദീസാണ്, എഴുതി കൊടുക്കാൻ നബി കൽപ്പിച്ചതും ഹദീസാണ്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കണം? മറ്റത് ഒന്നുകിൽ ഖുർആന്റെ കൂടെ എഴുതി വെക്കരുത് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ എഴുതി വെക്കരുത് എന്ന് വിലക്കിയിരുന്നു. മക്കം 10 8-ാം വർഷത്തിലാണ്, അവസാന കാലഘട്ടത്തിൽ പ്രവാചകൻ അത് അനുവദിച്ചിട്ടുണ്ട്. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, എന്നേക്കാൾ കൂടുതൽ ഹദീസ് അറിവുള്ള ഒരാളെ കുറിച്ച് എനിക്കറിയില്ല അബ്ദുല്ലാഹിബിന് അമ്രല്ലാതെ. എന്തുകൊണ്ടാണ് അങ്ങനെ? അബ്ദുല്ലാഹിബിന് അമ്രിന് എഴുത്തറിയാം, അദ്ദേഹം എഴുതുന്നവനായിരുന്നു. ഫൈനഹു കാന യക്തുബ് വലാ അക്തുബ്, അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു, ഞാൻ എഴുതാറുണ്ടായിരുന്നില്ല, എനിക്ക് എഴുത്തറിയില്ല. അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു. മാത്രവുമല്ല, അബ്ദുല്ലാഹിബിന് അമ്ര നബിയിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ പലതും എഴുതി വെക്കാറുണ്ടായിരുന്നു എന്ന് വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തോട് ഖുറൈശികൾ വിലക്കി, എന്താ നീ ഇങ്ങനെ നബിയിൽ നിന്ന് കേൾക്കുന്നതൊക്കെ എഴുതി വെക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗളവും റിളയും ഉണ്ടാകും, കോപം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അപ്പൊ കോപിക്കുന്ന സമയത്ത് പറയുന്നതും നീ എഴുതി വെക്കും, തൃപ്തിയുള്ളവൻ പറയുന്നതും എഴുതി വെക്കും. അങ്ങനെ നബി പല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പറയുന്നതൊക്കെ എഴുതി വെക്കാൻ പറ്റുമോ എന്ന് അബ്ദുല്ലാഹിബ്നു അംറിനോട് ഖുറൈശികൾ വിലക്കി. ഫഅംസക്തു അനിൽ കിതാബ്, അങ്ങനെ എഴുത്ത് അദ്ദേഹം നിർത്തി. അരി നബിയുടെ ഹദീസ് എഴുതി വെക്കുന്ന പണി അദ്ദേഹം നിർത്തി. നബി പറഞ്ഞിട്ടല്ല, അയാൾ സ്വന്തമായി എഴുതി വെക്കുന്നതാണ്. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹിബ്ന് അംറ് പറഞ്ഞു, നബിയെ എന്നോട് ഞാൻ ഇങ്ങനെ എഴുതി വെക്കാറുണ്ടായിരുന്നു, ഖുറൈശികൾ എന്നോട് ഇങ്ങനെ വിലക്കിയിട്ടുണ്ട്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്ന് അംറോട് പറഞ്ഞു, ഫവല്ലദീ നഫ്സി ബിയദീ ഉക്തുബ് ഫവല്ലദീ നഫ്സി ബിയദീ മാ ഖറജ മിന്നി ഇല്ലാ ഹഖുൻ. ഇത് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. അബൂ അബ്ദുല്ലാഹിബ്ന് അംറെ, നീ എഴുതിക്കോ, എന്നിൽ നിന്ന് ഹക്കല്ലാതെ മറ്റൊന്നും പുറത്തു വരികയില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എനിക്ക് കോപമുണ്ടായാലും ഞാൻ, എനിക്ക് സംതൃപ്തി ഉണ്ടായാലും സംതൃപ്തിക്കനുസരിച്ച് പക്ഷപാതപരമായി അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലും പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായി എന്നിൽ നിന്നൊന്നും ഉണ്ടാവുകയില്ല. കോപമുണ്ടായാൽ ആരോടാണോ കോപിച്ചത് അവരോട് അന്യായമായി എന്നിൽ നിന്നും ഉണ്ടാവുകയില്ല. ഏത് സന്ദർഭത്തിലും ഞാൻ സത്യം മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ട് എന്റെ ഹദീസുകളൊക്കെ നീ എഴുതിക്കോ, എഴുതുന്ന പണി തുടർന്നോ എന്ന് അബ്ദുല്ലാഹിബ്നു അംറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകി എന്ന് അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇതുപോലെ വേറെയും സംഭവങ്ങളുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ നോക്കൂ, എഴുതി വെക്കരുത് എന്ന് പറഞ്ഞത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിലാണ്. അപ്പൊ നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. നബിയുടെ കാലശേഷം വീണ്ടും അത് ആളുകൾ തർക്കവിതർക്ക, കുറെ ആളുകൾ മരണപ്പെട്ടു പോവുകയും അതുപോലെ തന്നെ ഹദീസുകൾ ആളുകൾ കള്ളമായി കെട്ടിയുണ്ടാക്കാനും ഒക്കെ തുടങ്ങുകയും ചെയ്തപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അമവി ഖലീഫയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഹദീസ് രേഖപ്പെടുത്താനും അത് പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയും അദ്ദേഹം അതിന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിലൂടെയും മറ്റും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഖുർആൻ വിശദീകരണമാണല്ലോ, തിബിയാന ലിക്കുല്ലി ഷൈഇൻ, ഖുർആൻ എല്ലാറ്റിനുമുള്ള വിശദീകരണമാണ് എന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെന്തിനാ ഖുർആന് പുറമെ വേറൊരു വിശദീകരണം, അങ്ങനെ വിശദീകരണം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതും ചില ദുർന്യായങ്ങൾ പറഞ്ഞ് ആളുകളെ വസ്വാസിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുർമന്ത്രണങ്ങൾ മാത്രമാണ്. കാരണം എന്താ, ഈ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കണം? തിബിയാന ലിക്കുല്ലി ഷൈഇൻ, എല്ലാറ്റിനും ഖുർആൻ വിശദീകരണമുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് കിട്ടുകയില്ല. മറിച്ച് ഖുർആനിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നേ പറഞ്ഞാൽ അർത്ഥമുള്ളൂ. അതിന്റെ ബാക്കി കാര്യം വിശദീകരിക്കണം. ആര് വിശദീകരിക്കണം? അതാണ് ഇല്ലാലി തുബയ്യന ലിന്നാസ്, നീ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനല്ലാതെ നിനക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഖുർആനിൽ എല്ലാത്തിന്റെയും വിശദീകരണമുണ്ട്, അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി വിശദാംശങ്ങൾ ആര് നൽകണം? നബി നൽകണം. അതിനാണ് നബിക്ക് ഇറക്കി കൊടുത്തത്. രണ്ടും ഖുർആൻ തന്നെയാണ് പറയുന്നത്. അപ്പോ ഖുർആനിന് പുറമെ വിശദീകരണമുണ്ട്, അത് നബി നടത്തണം എന്നത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഹദീസ് സുന്നത്ത് എന്ന് പറയുന്നത് ഈ ആയത്തിന് എതിരല്ല, മറിച്ച് ഒന്ന് ഒന്നിനെ വിശദീകരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് പ്രമാണമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇനി അത് അല്ല എങ്കിൽ ഖുർആന്റെ പുറമെ വേറെ വിശദീകരണമില്ല, എല്ലാം ഖുർആനിലുണ്ട് എന്നാണെങ്കിൽ എങ്ങനെ നമസ്കരിക്കും? ഖുർആനിൽ റുക്കൂ, സുജൂദ്, ഖിയാം എന്നല്ലാതെ മറ്റ് പരാമർശങ്ങൾ നമസ്കാരത്തെ കുറിച്ചുണ്ടോ? എങ്കിൽ എത്ര നിൽക്കണം, എങ്ങനെ നിൽക്കണം, എന്തോതണം, റുക്കൂ എങ്ങനെയാകണം, സുജൂദ് എങ്ങനെയാകണം, അത് തന്നെ എത്ര തവണ നിർവഹിക്കണം, റക്അത്തിന്റെ എണ്ണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നേരത്തെ പറഞ്ഞല്ലോ ചുരുക്കാം എന്ന് ഖുർആൻ പറഞ്ഞു, പൂർണ്ണരൂപം അവിടെ ഖുർആനിലുണ്ടോ? ഇല്ല. നമസ്കാരത്തിന്റെ സമയം 5 വഖത്ത് എന്ന് കൃത്യമായി ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ചില ആയത്തുകളൊക്കെ അടിസ്ഥാനത്തിൽ 5 വഖത്തുകളെ സംബന്ധിച്ചുള്ള സൂചനകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ളുഹുർ, അസർ, മഗ്രിബ്, ഇശ, സുബ്ഹ് എന്ന് 5 വഖത്ത് കൃത്യമായി ഖുർആനിൽ എണ്ണി പറഞ്ഞിട്ടില്ല. അവന് ആ സമയം എവിടുന്ന് കിട്ടും? ബാങ്കിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്താൽ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അനൂദിയലി സ്വലാത്ത്, നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ. എന്താ വിളി? ഒരു കാഹളം മുഴക്കിയാൽ മതി, മണിയടിച്ചാൽ മതി, മെസ്സേജ് വിട്ടാൽ മതി, അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി, ഹലോ നമസ്കാരത്തിന് സമയമായി എന്ന് പറഞ്ഞാൽ മതി. എന്താ എന്തു ആയിക്കൂടെ, നൂതിയ വിളിക്കപ്പെട്ടാൽ എന്നേ ഉള്ളൂ. എങ്ങനെ വിളിക്കണം? ബാങ്ക് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി ജുമാഅയെ കുറിച്ച് ഖുർആനിൽ പറയുന്നു, ഇതാ നൂതിയ സ്വലാത്തി മീ യൗമിൽ ജുമാഅ, ജുമാഅ ദിവസം ദിക്റിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ. ജുമാഅ ദിവസം എന്താ ദിക്റ്? അത് ലുഹറിനെ ആയിക്കൊള്ളുന്നുണ്ടോ? ഏത് സമയത്തേക്കൂടെ ലുഹറിനെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇനി പ്രസംഗം വേണം എന്ന് ഖുർആനിലുണ്ടോ? നിന്നെ നിൽക്കുന്നവരായി വിട്ടയച്ചു എന്നേ ഉള്ളൂ, എങ്ങനെ നിൽക്കുക, പ്രസംഗിച്ചുണ്ടെന്നതാണോ ഖുർആനിലുണ്ടോ? ഇല്ല. അപ്പൊ ഒരു ജുമാഅ ഖുർആനിൽ കിട്ടുകയില്ല. പെരുന്നാൾ ഖുർആനിലുണ്ടോ? ഇല്ല. പെരുന്നാൾ നമസ്കാരം ഖുർആനിലുണ്ടോ? മയ്യത്ത് കഫൻ ചെയ്യുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽ ഒരുത്തൻ മറ്റൊരുത്തനെ കൊന്നപ്പോ അല്ലാഹു കാക്കയച്ചു, എന്നിട്ട് മണ്ണ് മാന്തി കുഴിച്ചിരുന്നത് കാക്ക ചെയ്ത് കണ്ടപ്പോ സഹോദരന്റെ ജടം കുഴിച്ചിട്ടു എന്ന് ഖുർആനിലുണ്ട്. ചത്താൽ കുഴിച്ചിടാം എന്നതിന് ഈ ആയത്ത് തെളിവാക്കാം. എന്നല്ലാതെ അയാള് കഫൻ ചെയ്യണം ഖുർആനിലുണ്ടോ? ഇല്ല. കുളിപ്പിക്കണം ഖുർആനിലുണ്ടോ? മരിച്ച ആൾക്ക് വേണ്ടി നമസ്കരിക്കണം ഖുർആനിലുണ്ടോ? അവര് കപടവിശ്വാസികളിൽ ആർക്കു വേണ്ടിയും നീ പ്രാർത്ഥിക്കരുത്, ലാ തുസല്ലി എന്നുണ്ട്. തുസല്ലി എന്ന് പറഞ്ഞാൽ സലാത്ത് എന്ന വാക്കിന്റെ അർത്ഥം നമസ്കാരം എന്നാൽ, പ്രാർത്ഥന എന്നാൽ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നേ കിട്ടുകയുള്ളൂ. നമസ്കരിക്കരുത് എന്നാണ് ഹദീസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ മയ്യത്ത് നമസ്കാരം എവിടെ? ഖുർആനിലുണ്ടോ? ഇല്ല. ഇങ്ങനെ പല കാര്യങ്ങളും പരിശോധിച്ചു നോക്കിയാൽ ഖുർആനില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളായി ഖുർആൻ പറഞ്ഞിട്ടുള്ള നമസ്കാരത്തിന്റെ ഗതി ഇതാണ്. ഇനി സക്കാത്ത് കൊടുക്കണം വളരെ ശക്തമായി ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്, പിടിച്ചു വാങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്, സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ സക്കാത്ത് എത്ര കൊടുക്കണം, എന്തിനൊക്കെ കൊടുക്കണം, ഓരോന്നിന്റെയും തോതത്ര ഖുർആനുണ്ടോ? ഇല്ല. പിന്നെ ഹജ്ജ് വാത്തിമുൽ ഹജ്ജ് വൽ ഉംറത്തിലില്ല, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, ബാപ്പമാരെ കുറിച്ച് അല്ലെങ്കിൽ അവരെക്കാൾ ശക്തമായി നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം അഷറുൽ ഹറാമിന്റെ അടുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ എന്താണ് ഹജ്ജ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ദിവസം അറിയപ്പെട്ടതാണ് എന്നാ പറഞ്ഞത്. ഏത് ദിവസങ്ങളാണ്, ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ കർമ്മങ്ങളാണ്, ഖുർആനിലുണ്ടോ? ഇല്ല. തുമ്മ അഫീദു മിൻ ഹൈസു അഫാദ അന്നാസ്, ഹജ്ജിനെ കുറിച്ച് ജനങ്ങൾ ഒഴുകുന്നിടത്തു കൂടി നിങ്ങൾ ഒഴുകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മക്കയിൽ ഏറ്റവും തിരക്കുള്ള ഗല്ലി ഏതാണോ, റോഡ് ഏതാണോ, ആ റോട്ട് കൂടി നിങ്ങൾ നടന്നോളൂ എന്നർത്ഥം പറഞ്ഞൂടെ. തുമ്മ അഫീദു മിൻ ഹൈസു അഫാദ അന്നാസ്, ജനങ്ങൾ ഒഴുകുന്നിടത്തു കൂടി നിങ്ങളും ഒഴുകുക. അപ്പൊ ഏറ്റവും വലിയ തിരക്ക് കാണത്തു കൂടി നിങ്ങൾ നടന്നോളൂ ഹജ്ജിന്, അതാ ഹജ്ജ്. അങ്ങനെ പറഞ്ഞൂടെ, അതാണ് ആ പറഞ്ഞതിനർത്ഥം. അല്ല, ഖുറൈശികൾ പ്രമുഖന്മാർ എന്ന നിലക്ക് അവർ മുസ്ദലിഫയിൽ പോകും, അറഫയിലേക്ക് പോകാറുണ്ടായിരുന്നില്ല. അപ്പം ആളുകൾ ഇങ്ങനെ നോക്കിയിരുന്നു, മുഹമ്മദ് ഖുറൈശിയാണല്ലോ, മുഹമ്മദ് അങ്ങോട്ടാ പോകുന്നത്, ഇവിടെ നിൽക്കുക അല്ലെ, അങ്ങോട്ട് പോവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ പോയി. അള്ള പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടവരല്ല, ആഢ്യന്മാരായി നിൽക്കേണ്ടതില്ല, തറവാട്ടുകാരായി നിൽക്കേണ്ടതില്ല, ജനങ്ങൾ എവിടെ പോകുന്നുവോ ആ വഴിക്ക് നിങ്ങൾ പോകണം, നിങ്ങളും അറഫയിൽ പോകണം, ജനങ്ങൾ പോകുന്നിടത്ത് നിങ്ങളും പോകണം എന്ന് ഖുർആൻ പറഞ്ഞു. അതാണ് ഈ ഹദീസിന്റെ ആയത്തിന്റെ ഉദ്ദേശമെന്ന് ഹദീസിൽ മനസ്സിലാക്കാൻ പറ്റുന്നു. ഇനിയോ, നാല് മാസങ്ങൾ പവിത്രമാണ്. ഇന്ന എഴുതത്ത് ഷുഹു എന്തല്ലാ ഹിസ്നാഷറ, അള്ളാഹു ലോകം സൃഷ്ടിച്ചത് മുതൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അല്ലേ. ഇംഗ്ലീഷ് മാസം പരിശോധിച്ചാലും, ഗ്രീക്ക് മാസങ്ങൾ പരിശോധിച്ചാലും, മലയാള മാസം പരിശോധിച്ചാലും, ഹിജ്റ വർഷം പരിശോധിച്ചാലും, എല്ലാം കൊല്ലത്തിൽ പന്ത്രണ്ട് മാസമാണ്. ആരുണ്ടാക്കിയത്? നമ്മൾ ഉണ്ടാക്കിയതാ? യൂറോപ്യൻ ഉണ്ടാക്കിയതാ? ഇംഗ്ലീഷുകാരുണ്ടാക്കിയതാ? മലയാളം ഉണ്ടാക്കിയതാ? അല്ല. അള്ളാഹു പറയുന്നു, ആകാശ ലോകങ്ങളെ അള്ളാഹു പടച്ചത് മുതൽ ലോകത്ത് പന്ത്രണ്ട് മാസങ്ങളാണ്. ഈ പന്ത്രണ്ട് മാസങ്ങളിൽ അർബഅത്തുൻ ഹുറുമുൻ, നാല് മാസങ്ങൾ പവിത്രമാണ്. ഏതാ നാല് മാസം? ഖുർആനിലുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നാല് മാസം പവിത്രമാണ് എന്ന് ഖുർആൻ പറയുന്നു. എവിടുന്ന് കിട്ടും ഈ നാല് മാസം? മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, നാലെണ്ണം പവിത്രമാണ്. ആരാ പഠിപ്പിച്ചത്? ഈ ആയത്തെങ്ങനെ മനസ്സിലാക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് പഠിപ്പിച്ചത്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, വറജബ് മുദർ, മുദർ ഗോത്രക്കാരുടെ റജബും ഹജ്ജിന്റെ മാസങ്ങളായി അറിയപ്പെടുന്ന ഈ മൂന്ന്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ മൂന്ന് നാല് അതടക്കം നാല് മാസങ്ങൾ, ഇതാണ് പവിത്ര മാസങ്ങൾ എന്ന് ഹദീസ് വിശദീകരിച്ചു. നിങ്ങൾക്ക് വിലക്കപ്പെട്ടതായി പന്നിമാംസവും അതുപോലെ ഒഴുകുന്ന രക്തവും ശവവും അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ ശബ്ദമുയർത്തപ്പെട്ടതുമല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്ന് ഖുർആൻ പറയുന്നു. ഇതല്ലാതെ അള്ളാഹ് ഇറക്കിയ ഖുർആനിൽ ഒന്നും വിലക്കിയിട്ടില്ല. എന്തൊക്കെ സാധനങ്ങൾ തിന്നാൻ പറ്റാത്തത് ഭൂമിയിലുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുണ്ട്. അപ്പോ ഇതല്ലാതെ ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളതൊക്കെ തിന്നാമെന്നാണോ? നബി വിലക്കിയിട്ടുണ്ട്, നബി വിലക്കിയ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതല്ലേ? ഇനി അതല്ല, ഖുർആൻ മാത്രം മതി എന്ന് വെക്കുകയാണെങ്കിൽ ഈ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കും? ശവം നിങ്ങൾക്ക് നിഷിദ്ധമാണ്, ഒഴുകുന്ന രക്തം നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പറയുന്നു. എങ്കിൽ ഖുർആൻ മാത്രം മതി തെളിവെങ്കിൽ, ഹദീസ് പ്രമാണമല്ല എങ്കിൽ മത്സ്യം തിന്നാൻ പറ്റുമോ? കാരണം എന്താ, ഹുരിമത്ത് അലൈക്കുമുൽ മൈത്ത, ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ എണ്ണി പറഞ്ഞതാ, നിങ്ങൾക്ക് ശവം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ശവം എന്ന് അർത്ഥത്തെ തിന്നാൻ പാടുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞത് അള്ളാഹിന്റെ പേരിൽ അർത്ഥത്. അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ അറുക്കാത്ത വസ്തുക്കളൊക്കെ തിന്നാൻ പാടില്ലാത്തതും ശവങ്ങളുമാണ് എങ്കിൽ മീനിനെ എങ്ങനെ തിന്നും? മത്തി അടക്കം തിന്നാൻ പറ്റൂല. ഇപ്പൊ കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് മീനിനെ വലയെ കുടുങ്ങി ഇതിനെ ലക്ഷക്കണക്കിന് മത്തിനെ അറുത്തിട്ട് കൊണ്ടുവരാൻ വയ്യോ? പറ്റുമോ? ഇത് വലയെ കുടുങ്ങുമ്പോൾ ചത്തൂലേ? അപ്പൊ എങ്ങനെ മീൻ തിന്നും? ഇപ്പറയുന്ന ആളുകൾ മീൻ തിന്നരുത്, കാരണം ഇതൊക്കെ ഖുർആൻ വിലക്കിയ ശവത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇതാര് പഠിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു ശവങ്ങളിൽ രണ്ടെണ്ണം. ഒന്ന് മത്സ്യമാണ്, ഏത് മത്സ്യവും തിന്നാം, ചത്താലും തിന്നാം, അറക്കേണ്ടതില്ല. രണ്ടാമത്തേത് വെട്ടുകിളി എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ പച്ചത്തുള്ളൻ എന്ന് പറയുന്ന ചീവിടി എന്ന് പറയുന്നത് പോലുള്ള ഒരു സാധനം അറേബ്യക്കാണ്. ഗ്രാമീണരായ ബദുക്കളായ അറബികൾ ഇപ്പോഴും പച്ച അത് തിന്നും എന്ന് അറബി വീടുകളിൽ ജോലി ചെയ്യുന്ന ഗ്രാമീണരായ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹർമലൊക്കെ ചിലപ്പം കാണാം, ഇങ്ങനെ ഒറ്റ തെറ്റായിട്ട് കാണാം. കൃഷിസ്ഥലത്ത് കൂട്ടമായി വന്ന് ചാടും, ഇങ്ങനെ ഒന്നായിട്ട് കൃഷി നശിപ്പിക്കും. അതിന് മാത്രം തുള്ളം പോലെ സാധനം, ശരിക്കും തുള്ളം തന്നെ, നമുക്ക് തിന്നാൻ തോന്നില്ല. പക്ഷെ അറബികൾ തിന്നും. ഇത് ചത്താലും തിന്നാം എന്ന് പറഞ്ഞിട്ടുണ്ട്. രക്തം, രക്തമില്ലാത്തൊരു മാംസം കിട്ടും? ഞാൻ അർത്ഥാ തന്നെ രക്തമില്ലാത്ത മാംസം കിട്ടുമോ? അതെന്താ, ഒഴുക്കപ്പെട്ട രക്തം എന്നാ പറഞ്ഞത്. അപ്പൊ അതിൽ കരള്, പ്ലീഹ, ഇത് രണ്ടിലും രക്തമുണ്ട്. അത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. ആരെ പഠിപ്പിച്ചത്? ഹദീസാണ് പഠിപ്പിച്ചത്. ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ഭാര്യമാരുടെ സഹോദരിയെ ഒരുമിച്ച് വിവാഹം ചെയ്യുക, രണ്ട് ഏട്ടത്തിന് അഞ്ചത്തിനും കൂടി ഒരുമിച്ച് കല്യാണം കഴിക്കുക, അത് ഖുർആനിലുണ്ടോ? ഇല്ല, ഹദീസ് പറഞ്ഞു. ഖുർആൻ പ്രമാണം, ഹദീസ് പ്രമാണമല്ല എന്ന് പറയുന്നവന് ഏട്ടത്തെയും അനിയത്തെയും ഒരുമിച്ച് കല്യാണം കഴിക്കാം. ഒരു ഭാര്യയെയും ആ ഭാര്യയുടെ അമ്മായിയെയും ഒരുമിച്ച് കല്യാണം കഴിക്കാം പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു പെണ്ണിനെയും ആ പെണ്ണിന്റെ ഇളയമ്മയെയും മൂത്തമ്മയെയും ഒരുമിച്ച് കല്യാണം കഴിക്കാം. അപ്പൊ ഇളയമ്മയും ഏട്ടത്തിന്റെ മോള് അല്ലെങ്കിൽ അനിയത്തിന്റെ മോളും വേറൊരാളുടെ ഭാര്യയെത്തി എങ്ങനെ ഉണ്ടാവും? പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞോ? ഇല്ല. ആരേത് പഠിപ്പിച്ചത്? ഹദീസാണ് പഠിപ്പിച്ചത്. നമസ്കാരം കസറാക്കാം എന്ന് ഖുർആൻ പറഞ്ഞു. എപ്പോഴ്? നിങ്ങൾ ശത്രുക്കളിൽ നിന്ന് ആപത്ത് പേടിക്കുകയാണെങ്കിൽ, കുഴപ്പം പേടിക്കുകയാണെങ്കിൽ, അതായത് യുദ്ധക്കളത്തിൽ. അപ്പൊ യുദ്ധമല്ലാത്ത യാത്രകളിൽ നമസ്കാരം കസറാക്കാൻ പറ്റുകയില്ല എന്നാ ഖുർആൻ കിട്ടുക. നമ്മൾ യാത്രയിൽ കസറാക്കുന്നു എന്തിന്റെ അടിസ്ഥാനത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് തന്നെ ചോദിച്ചു, എന്തേ നബിയെ, ഈ ഖുർആൻ എങ്ങനെയല്ലേ പറഞ്ഞത്? പിന്നെങ്ങനെ യാത്രയിൽ പേടിയില്ലാത്ത, യുദ്ധമല്ലാത്ത യാത്രയിൽ എങ്ങനെയാണ് നമ്മൾ നിർഭയരായിരിക്കെ? മാ ബാലുന നഖ്സുറു വഖദ് അമിന്ന, നാം നിർഭയരാണ്, പിന്നെ എങ്ങനെ നമ്മൾ നമസ്കാരം കസറാക്കുന്നു എന്ന് നബിയോട് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖബലു സദഖതഹു, ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു ദാനമാണ്, അള്ളാഹുവിന്റെ ദാനം നിങ്ങൾ സ്വീകരിച്ചോളൂ. ഖുർആൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് പറയുന്ന ആളുകൾ യാത്രയിൽ നമസ്കാരം കസറാക്കാൻ പറ്റുകയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് പഠിപ്പിച്ചത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ നിന്ന് ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ നബിയുടെ ഹദീസ് പറ്റി ഇല്ലാതെ സാധ്യമല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്, പറഞ്ഞ സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ, ഖുർആൻ അല്ലാത്ത വഹീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതും പോലെ പ്രവാചകനെ വിശ്വസിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ പ്രവാചകനെ അനുസരിക്കേണ്ടതുണ്ട്. പ്രവാചകനെ പിൻപറ്റേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരാൾ വിശ്വാസിയാവുകയും അവന് ഇത്തിബാൾ അല്ലെങ്കിൽ ഹിദായത്ത് ലഭിക്കുകയുമുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കാൻ പാടില്ലാത്തതുപോലെ പ്രവാചകന്റെ കൽപ്പനകൾ ലംഘിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചാലുണ്ടാകുന്ന ശിക്ഷ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ലംഘിച്ചാലും ശിക്ഷയുണ്ടാകും. എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തേത്, ഖുർആൻ മനസ്സിലാക്കാൻ ഹദീസ് ഇല്ലാതെ ഒരിക്കലും സാധ്യമല്ല. ഇസ്ലാം ദീൻ പൂർണ്ണമാവുകയില്ല, ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. ഒരു മുസ്ലിം എന്ന് പറയുന്ന അർത്ഥത്തിൽ ജീവിക്കാൻ തന്നെ സാധ്യമല്ല എന്നുള്ളതാണ്. ഇനി ഒറ്റ വിഷയം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഖുർആൻ ഹദീസ് ശാസ്ത്ര സത്യങ്ങൾക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിന് വിരുദ്ധമായവ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. ഈ പറഞ്ഞ ഹദീസുകളൊക്കെ ഇതൊന്നും നബിയുടേതാണെന്ന് ഉറപ്പില്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ടല്ലോ. ഞാൻ ആ ഭാഗത്തേക്കല്ല പോകുന്നത്. ഖുർആനിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യങ്ങളുള്ളത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും അള്ളാഹുവിന്റെ വഹീൻ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എന്നും അത് ദൈവികമാണ് എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിരവധി ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ചില ആളുകൾ അതിന്റെ പേരിൽ ഹദീസിനെ തള്ളിയിട്ടുണ്ട്, ശാസ്ത്രസത്യത്തിന് വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട്. തള്ളാം എന്ന് പുസ്തകം എഴുതിയ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, പുസ്തകങ്ങളും നിലവിലുണ്ട്. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെ തള്ളിയ ആളുകൾ ഹദീസിനെ പിന്നീട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം, അപ്പൊ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജന്മമെടുക്കുന്നത്, നമ്മളൊക്കെ പണ്ട് മനസ്സിലാക്കിയത് എക്സ് വൈ ക്രോമസോമുകൾ, എക്സ് എക്സും എക്സ് വൈയും ഒക്കെ കൂടിച്ചേർന്ന് ആണും പെണ്ണുമാകുന്നു, അതുപോലെ തന്നെ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടിച്ചേരുമ്പോൾ തന്നെ ആണും പെണ്ണും തീരുമാനിക്കപ്പെടുന്നു എന്നാണ് ശാസ്ത്രീയമായി പണ്ട് പഠിപ്പിക്കപ്പെട്ടിരുന്നത്. ഇന്നത് തിരുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇമാം മുസ്ലിമും മറ്റ് ആളുകളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീദിൽ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച 2645 ഹദീദിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ദശകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഒരു മലക്കിനെ അയക്കുന്നു. എപ്പോഴ്? ഇദാ മർറ ബിൻ നുത്ഫത്തി ഇസ്നതാനി വ അർബഊന ലൈല, 42 ദിവസം ഒരു ബീജത്തിന് എത്തിയാൽ അള്ളാഹു ഒരു മലക്കിനെ അയക്കുന്നു. എന്നിട്ട് അതിന് രൂപം നൽകുന്നു, കേൾവി നൽകുന്നു, കാഴ്ച നൽകുന്നു, ചർമ്മം നൽകുന്നു, മാംസം നൽകുന്നു, അതുപോലെ തന്നെ തൊലി നൽകുന്നു, എല്ലുകൾ നൽകുന്നു. ആണോ പെണ്ണോ എന്ന് ചോദിക്കുന്നു. ഫയഖ്ലി റബ്ബുക മാശാ, അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ വിധിക്കുന്നു. ഇവിടെ കേൾവിയെക്കുറിച്ച് ആദ്യം പറയുന്നു. ശാസ്ത്രീയമായും നമുക്കറിയാം, ഒരു ഭ്രൂണം അതിന്റെ കേൾവിശക്തിയാണ് അതിന് ആദ്യം ഉണ്ടാകുന്നത്, പിന്നെയും ആഴ്ചകൾ പിന്നിട്ടാണ് കാഴ്ചശക്തി ഉണ്ടാകുന്നത് എന്ന് ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രൂണശാസ്ത്രം പഠിച്ച ആളല്ലല്ലോ. പക്ഷെ ആ നബി പറഞ്ഞ ഹദീസിൽ നിന്ന് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട ശാസ്ത്രീയമായ കാര്യം പ്രവാചകന്റെ ഹദീസിലൂടെ വെളിപ്പെടുന്നു. ആദ്യമുണ്ടാകുന്നത് ഖുർആന്റെ പ്രയോഗം തന്നെയാണ്, ആദ്യമുണ്ടാകുന്നത് കേൾവിശക്തിയാണ്, പിന്നെയാണ് കാഴ്ചശക്തി ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഇതിലുള്ള വിഷയം, ആണോ പെണ്ണോ എന്ന് മലക്ക് ചോദിക്കുന്നു, അല്ല പറയുന്നു, മലക്ക് രേഖപ്പെടുത്തുന്നു. വേറെയും കാര്യങ്ങൾ ഇതിലുണ്ട്, ഈ ഒറ്റ വിഷയം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. എപ്പോഴാ? 42 ദിവസമായാൽ. അപ്പോ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടിച്ചേർന്ന് 42 ദിവസം, അതായത് ഏകദേശം 1.5 മാസത്തോളം ആകുമ്പോഴാണ് ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇതാണ് ഹദീസ് പറയുന്നത്. എന്നാൽ പണ്ട് പഠിപ്പിക്കപ്പെട്ടത്, ശാസ്ത്രം പഠിപ്പിച്ചത് അങ്ങനെയല്ല. അതിനെതിരെ എന്ന നിലക്ക് ഈ ഹദീസിനെ പല ആളുകളും എതിർക്കുകയും ലൈഫാണ് എന്ന് പറയുകയും ചെയ്തു, അല്ലെങ്കിൽ ഇതൊക്കെ ആരകെട്ടിയുണ്ടാക്കിയതാണ് എന്ന കൂട്ടത്തിൽ തള്ളി. എന്നാൽ അടുത്ത കാലത്തായി കണ്ടുപിടിക്കപ്പെട്ട ശാസ്ത്രീയ സത്യങ്ങളിലൂടെ കൃത്യമായി 9-ാമത്തെ ആഴ്ചയിൽ എന്ന് പറയുന്നുണ്ട്. 7-ാമത്തെ ആഴ്ച എന്ന് പറയുന്നതും ഹദീസിൽ 42 എന്ന് പറഞ്ഞതിന് ഇതല്ല. ഹദീസിൽ 42 എന്നും 43 എന്നും 45 എന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ വ്യത്യസ്ത ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹംസത്തം വ അർബഈന, അല്ലെങ്കിൽ ലിബിദ്ഇം വ അർബഈന, 40 ചില്ലാന. അപ്പൊ ചില്ലാന്ന് പറഞ്ഞാൽ എത്രയാ? ഈ പറഞ്ഞ 7-7-49 വരെയുള്ള ദിവസങ്ങളാണ്. അപ്പൊ ഇന്ന് ശാസ്ത്രം പറയുന്ന ആ ദിവസങ്ങൾ തന്നെയാണ് ഹദീസിലുമുള്ളത്. TDF എന്ന് പറയുന്ന ഒരുതരം ജീനുകൾ പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടിയാണ് ആണും പെണ്ണും തീരുമാനിക്കപ്പെടുന്നത് എന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തി. ഇത് ഒരു ശാസ്ത്രവും പഠിച്ചിട്ടില്ലാത്ത സ്ത്രീകൾക്ക് ഇത്തരമൊരു ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവുണ്ടോ എന്ന് പോലും സംശയിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ ഹദീസിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. ഇത് പ്രവാചകന്റെ വചനങ്ങൾ ദൈവികമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വസ്തുതയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു ഹദീസ്, ഇപ്പൊ പുരുഷന് ബീജമുണ്ട് എന്ന് നമുക്കറിയാം, പുരുഷന്റെ ശുക്ലം, സ്ത്രീക്ക് അണ്ഡവുമുണ്ട് എന്നറിയാം. പക്ഷേ അണ്ഡമല്ലാതെ പുരുഷന്റെ ശുക്ലം പോലെ സ്ത്രീക്ക് വല്ല ശുക്ലവും സ്ത്രീയിൽ നിന്ന് പുറത്തേക്ക് ലൈംഗിക ഉത്തേജക സമയത്ത് പുറത്തേക്ക് വരുന്നുണ്ടോ? ഇപ്പൊ പുരുഷന് ബീജം പുറത്തേക്ക് വരുന്നത് പോലെ ഹുലിക്കമി എന്താഫിത്തെന്നൊക്കെ കുറാൻ പ്രയോഗിച്ചു, ഇതുപോലെ വല്ലതും സ്ത്രീക്കുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സുലൈം എന്ന് പറയുന്ന സ്ത്രീ ചോദിക്കുകയാണ്, ഒരു പുരുഷൻ സ്വപ്നം കാണുന്നത് പോലെ ഒരു സ്ത്രീ സ്വപ്നം കണ്ടാൽ കുളിക്കേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇൻ റഅത് ദാലിക അൽ മർഅ ഫൽ തഗ്തസിൽ, അവൾ അത് കണ്ടാൽ കുളിക്കട്ടെ. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സ്വപ്നം കണ്ടാൽ എന്നല്ല പറഞ്ഞതിനർത്ഥം, സ്വപ്നം കാണാൻ കാണാതിരിക്കാം, സ്വപ്നം കണ്ടവൻ കുളിക്കേണ്ടതില്ല, സ്വപ്നം കാണുകയും സ്ഖലനം സംഭവിക്കുകയും ചെയ്താലേ കുളിക്കേണ്ടതുള്ളൂ. പുരുഷന് സ്കലനമുണ്ടാകുമ്പോൾ അത് പുറത്തേക്ക് വരുന്നു, എന്നാൽ സ്ത്രീക്ക് സ്കലനമുണ്ടാകുമ്പോൾ അത് ബാഹ്യമായി കാണാൻ സാധിക്കുന്ന ഒന്നല്ല എന്നതുകൊണ്ട് കാലത്ത് ഉമ്മുസ്ലിം വസ്തഹിയൈതു മിൻ ദാലിക് വഖാലത്ത് വഹൽ യകൂനു ഹാദ, എനിക്ക് ലജ്ജ തോന്നി അതിനെക്കുറിച്ച് ചോദിക്കാൻ, പക്ഷെ ഞാൻ നബിയോട് ചോദിച്ചു, വഹൽ യകൂനു ഹാദ, പുരുഷന് ബീജസ്ഖലനമുണ്ടാകുന്നത് പോലെ, ശുക്ലസ്രാവം ഉണ്ടാകുന്നത് പോലെ സ്ത്രീക്ക് അങ്ങനെ ഉണ്ടാകുമോ എന്ന് ഞാൻ ചോദിച്ചു. ഫഖാല നബിയു നഅം, അപ്പൊ നബി പറഞ്ഞു അതെ, പുരുഷന് ബീജസ്ഖലനം ഉണ്ടാകുന്നത് പോലെ സ്ത്രീക്കുമുണ്ട്. ഫമിൻ, ഇതേതായാലും അണ്ടല്ല എന്നുള്ള ഉറപ്പാണല്ലോ, സ്വപ്നം കാണുമ്പോൾ അണ്ടം ശ്രവിക്കുകയില്ല പുറത്തേക്ക്. ഫമിൻ അയിന യക്കൂനു ശബഹ് എന്ന് നബി ചോദിച്ചു, പിന്നെ എവിടുന്നാണ് ഈ സാദൃശ്യം ഉണ്ടാകുന്നത്? ചിലപ്പം കുട്ടി ഇമ്മന്റെ മാതിരിയാവും, ചിലപ്പം കുട്ടി ബാപ്പന്റെ മാതിരിയാവും, ഇത് എവിടുന്നുണ്ടാകുന്നതാണ്? ഇന്നമാ അർറജുലി ഖലീദുൻ അബിയദ്, പുരുഷന്റെ ബീജം ശുക്ലം എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ളതും സാന്ദ്രത കൂടിയതും അല്ലെങ്കിൽ കട്ടിയുള്ളതുമാണ്. വമാ അൽ മർഅ റഖീഖുൻ അസ്ഫർ, സ്ത്രീയുടെ ഈ ബീജം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശുക്ലം എന്ന് പറയുന്നത് അത് കട്ടി കുറഞ്ഞതും മഞ്ഞ നിറത്തിലുമുള്ളതാണ്. ഫമിൻ അയ്യിഹിമാ അല ഔ സബഖ യകൂനു മിൻഹു ശബഹ്, പുരുഷന്റെ ഈ ബീജം സ്ത്രീയുടെ ഈ മായിനെ ബീജത്തെ അതിജയിച്ചാൽ കുട്ടി മാപ്പയോട് സാദൃശ്യമുള്ളതും, സ്ത്രീയുടെ ബീജം പുരുഷന്റെ ബീജത്തെ അതിജയിച്ചാൽ കുട്ടി ഉമ്മയുടെ രൂപസാദൃശ്യമുള്ളതും ആകും, ഇതല്ലാതെ പിന്നെ എവിടുന്ന കുട്ടിക്ക് ഉമ്മന്റെ സാദൃശ്യം ഉണ്ടാകുന്നത് എന്ന് നബി ചോദിച്ചു. ഏത് കാലഘട്ടത്തിലാണ് ഈ ചോദ്യമെന്നും നബിയുടെ മറുപടിയെന്നും ആലോചിക്കണം. ഇനി എക്സ് വൈ ഉള്ള പരാമർശങ്ങളും ഹദീസിലുണ്ട്. ഈ പറഞ്ഞത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ആധുനിക കാലഘട്ടത്തിൽ നടത്തപ്പെട്ട പഠനങ്ങളിൽ നിന്ന് സ്ത്രീക്ക് ലൈംഗിക ഉത്തേജനമുണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ മൂർധന്യാവസ്ഥയിൽ ലൈംഗിക സുഖം അനുഭവപ്പെടുമ്പോൾ പുരുഷന് ബീജസ്ഖലനമുണ്ടാകുന്നത് പോലെ ഒരുതരം സ്രവങ്ങൾ അവരുടെ ലൈംഗികാവയവങ്ങളിൽ നിന്ന്, പ്രത്യേക ഗ്രന്ഥികളിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടുന്നുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നോക്കൂ, പ്രവാചകൻ പറഞ്ഞ ഈ ഹദീസും ശാസ്ത്രത്തിനെതിരല്ല, മറിച്ച് ഇത്തരം ഒരു കാര്യവും പഠിച്ചിട്ടില്ലാത്ത ഉമ്മിയ്യ്, നിരക്ഷരൻ, എഴുതാനോ വായിക്കാനോ അറിയാത്ത, ഒരു ശാസ്ത്രവും പഠിച്ചിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ഇക്കാലഘട്ടത്തിലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും പുലരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ആദ്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ മതപരമാണ് എന്ന നിലക്ക് പ്രവാചകൻ പഠിപ്പിച്ച വിഷയങ്ങൾ, അത് ദൈവത്തിന്റെ സന്ദേശമനുസരിച്ചുള്ളതും ഖുർആൻ പറഞ്ഞിട്ടുള്ള ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആന്റെ വിശദീകരണമായി പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് ശാസ്ത്രീയമായി കൂടി നമുക്ക് ബോധ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ അനുസരിച്ച് അംഗീകരിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അംഗീകരിച്ച് അത് പ്രമാണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനെ ഏത് രൂപത്തിൽ അംഗീകരിക്കുകയും പ്രമാണമായി ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവോ അതേ രീതിയിൽ വിശ്വസിച്ച്, പ്രവാചകനിൽ വിശ്വസിച്ചനുസരിച്ച് പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ, ഖുർആനിന്റെയും ഹദീസിന്റെയും ഖുർആനിന്റെയും ഹിക്മത്തിന്റെയും ആളുകളാകുവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി തൗഫീക്ക് നൽകണം. റഹ്മാനെ, അള്ളാഹുവെ പ്രവാചകന്റെ കൂടെ ഇറക്കപ്പെട്ടിട്ടുള്ള ഖുർആനും ഹിക്മത്തുമാകുന്ന പ്രകാശം സ്വീകരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ വിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങളിനി ഉൾപ്പെടുത്തണം. റഹ്മാനെ, ഖുർആൻ പഠിക്കാനുള്ള താല്പര്യം പോലെ അള്ളാഹുവിന്റെ വഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിക്കാനും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനും മനക്ലേശമില്ലാതെ ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള വൈജ്ഞാനികമായ കരുത്തും ബലവും വർദ്ധനവും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ, റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനി ലനാ സബഖൂന ബിൽ ഈമാൻ, അല്ലാഹുമ്മ അഹ്യിനാ അൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة